In connection with our theme, I'd like to look at a verse in Matthew chapter 12.
നമ്മുടെ ക്യാമ്പിന്റെ ചിന്താ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഒരു പുതിയ നിയമത്തിലെ വേദഭാഗം ശ്രദ്ധിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
Something that we face especially as young people.
ചെറുപ്പക്കാരായ നാം നേരിടുന്നതായ ഒരു പ്രധാന പ്രശ്നത്തെക്കുറിച്ച് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും.
What do we do when we fail so frequently?
നാം കൂടെ കൂടെ പരാജയപ്പെടുമ്പോൾ നാം എന്താണ് ചെയ്യുന്നത്?
We need to know how to handle failure and repeated defeat.
പരാജയം ജീവിതത്തിൽ കൂടെ കൂടെ ഉണ്ടാകുന്ന തോൽവികളും എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ദൈവത്തിന്റെ സഹായം ആവശ്യമാണ്.
See, that can be in our spiritual life, it can be in our academic life, it can be professional life, anywhere.
അത് നമ്മുടെ ആത്മീയ ജീവിതത്തിലാകാം, നമ്മുടെ പഠന രംഗത്താകാം, നമ്മുടെ ജോലിയുടെ രംഗത്താകാം ഈ പരാജയങ്ങൾ.
And when we hear of other people giving testimonies of victory, most of us can sit there and be very discouraged.
മറ്റുള്ളവർ അവരുടെ വിജയ കഥകളെ കുറിച്ച് സാക്ഷ്യം പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങളെ ഓർത്ത് നെടുവീർപ്പിട്ട് നിരാശരായി നമുക്ക് ഇരിക്കുവാൻ കഴിയും.
ബിക്കോസ് വി തിങ്ക് എവരിബഡി എൽസ് സീംസ് ടു ബി ഗെറ്റിംഗ് വിക്ടറി, ഐ ആം ദി ഓൺലി വൺ ഹു ഈസ് ഡിഫീറ്റഡ്.
അപ്പോൾ നാം ഇങ്ങനെ ചിന്തിച്ചു പോകും, മറ്റ് എല്ലാവർക്കും വിജയം തുടർമാനമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ മാത്രമാണല്ലോ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്.
ഇഫ് ഇറ്റ് കണ്ടിന്യൂസ് ലൈക് ദാറ്റ് ആഫ്റ്റർ സം ടൈം വി ജസ്റ്റ് സോർട്ട് ഓഫ് ഗിവ് അപ്പ് ട്രൈയിങ് ടു ഫോളോ ജീസസ്.
ആ നിലയിൽ നിരാശയുടെയും പരാജയത്തിന്റെയും ചരിത്രം തുടരുകയാണെങ്കിൽ കുറച്ചു കഴിയുമ്പോൾ നാം ഈ തരത്തിലുള്ള ഒരു ശിഷ്യത്വം, ക്രിസ്തീയ ജീവിതം വേണ്ട എന്ന് വെച്ച് മടുത്ത് പിൻവാങ്ങുവാൻ സാധ്യതയുണ്ട്. മത്തായി സുവിശേഷം 12 അധ്യായത്തിന്റെ 20 വാക്യത്തിൽ നാം എന്താണ് കാണുന്നത്?
In the middle of that verse it says, a smoldering wick he will not put out.
മലയാള പരിഭാഷയിൽ 19 വാക്യത്തിലാണ് അവിടെ പറയുന്നത്, അവൻ പുകയുന്ന തിരി കെടുത്തിക്കളയുകയില്ല.
Here is something that hasn't really caught fire.
ഈ തിരിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ശരിക്ക് കത്തിയിട്ടില്ല, അത് പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു തിരിയാണ്.
It's like trying to light a wick in a kerosene lamp.
ഒരു മണ്ണെണ്ണ വിളക്കിന്റെ തിരി കത്തിക്കുവാൻ നാം പരിശ്രമിക്കുന്ന കാര്യം നിങ്ങളൊന്ന് ഭാവനയിൽ
കാണണം.
ആ തിരി കത്തുന്നില്ല, തീനാളം പ്രത്യക്ഷപ്പെടുന്നില്ല, പുക മാത്രമാണ് തിരിയിൽ നിന്നും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അനേക തവണ പരിശ്രമിച്ചിട്ടും തീയ് കത്തുന്നില്ല. നാം അങ്ങനെയുള്ള ഒരു തിരി കത്തിക്കുവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നാം എന്ത് ചെയ്യും? ആ തിരി നാം എറിഞ്ഞു കളഞ്ഞിട്ട് മറ്റൊരു പുതിയ തിരിയെടുത്ത് കത്തിക്കുവാൻ നാം ശ്രമിക്കാറില്ലേ?
ഇറ്റ് ഈസ് ഇൻ ദിസ് കണക്ഷൻ ദാറ്റ് ഇറ്റ് സേസ് ഹിയർ ജീസസ് വോണ്ട് ഡു ദാറ്റ്.
ഈ ബന്ധത്തിലാണ് കർത്താവായ യേശുവിനെ കുറിച്ചുള്ള ഒരു പ്രവചന വാക്യമാണ് ഉദ്ധരിച്ചിരിക്കുന്നത്. യേശു പുകയുന്ന തിരിയെ കെടുത്തിക്കളയത്തില്ല, ഉപേക്ഷിക്കയില്ല.
Blow upon it and blow upon it till it burns into a flame.
ശരിയായ ഒരു തീനാളം കാണാതെ വരുമ്പോഴും കർത്താവ് അതിനെ ഊതി കത്തിച്ച് ക്ഷമയോടെ അതിനെ ഒരു തീജ്വാല ആക്കി തീർക്കുമെന്നാണ് നാം ഇവിടെ നിന്ന് കാണുന്നത്.
So that's a great encouragement to
us. നമ്മെ സംബന്ധിച്ചിടത്തോളം, നമ്മിൽ മിക്കവരെ സംബന്ധിച്ചിടത്തോളം തികച്ചും ഉത്സാഹം തരുന്ന ഒരു വചനമാണ്.
If you have even a small fraction of a desire, he is going to do a complete work with you.
നമ്മുടെ ഹൃദയത്തിൽ പരമാർത്ഥമായ നിലയിൽ ഒരു നേരിയ വാഞ്ചയെങ്കിലും കർത്താവിനായിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഒരു പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായും ചെയ്യും.
And until the Lord does a complete work, we must hold on in faith. He'll do that for me.
നമ്മുടെ ജീവിതത്തിൽ സമൂലമായ പൂർണ്ണമായിരിക്കുന്ന ഒരു പ്രവൃത്തി ദൈവം ചെയ്തു തീർക്കുന്നവരെയും നാം വിട്ടുകളയാതെ വിശ്വാസത്താൽ നാം കർത്താവിനെ അനുഗമിക്കണം.
You know, the Bible is full of examples of people who never did it right from the beginning.
ദൈവത്തിന് വായന നാം പരിശോധിച്ചാൽ തുടക്കം മുതൽ തന്നെ ഒരു കാര്യവും പൂർണ്ണമായ നിലയിൽ ശരിയായിട്ട് ചെയ്യാത്ത അനേകരുടെ കഥയാണ് ഈ പുസ്തകത്തിൽ.
The great apostles and the great men in the Old Testament, they had many, many failures.
അപ്പോസ്തലന്മാർ മാത്രമല്ല, പഴയ നിയമത്തിലെ വലിയ മനുഷ്യരായി നാം കരുതുന്നവരുടെ ഒക്കെ ജീവിതം പരാജയങ്ങളുടെ കഥയാണ്.
And there are many things about their younger days which we don't even know.
അവരിൽ പലരുടെയും ബാല്യകാലത്തെക്കുറിച്ചുള്ള ചരിത്രങ്ങൾ പലരും നമുക്ക് അറിഞ്ഞുകൂടാ.
Because some things are not written here.
ചില കാര്യങ്ങൾ ദൈവവചനത്തിൽ എഴുതിയിട്ടില്ല.
We can imagine that their life was perfect.
അങ്ങനെ എഴുതാത്തതുകൊണ്ട് വലിയവരായി നാം എണ്ണുന്ന ആളുകളുടെയൊക്കെ ബാല്യകാല യൗവന ജീവിതമൊക്കെ ഒരു കുറവുമില്ലാത്ത പൂർണ്ണ ജീവിതങ്ങളായിരുന്നു എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം.
I want you to see the example of a man like David.
ദാവീദിനെ പോലെയുള്ള ഒരാളിന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും.
See what David says, and you know, when you read in the book of Psalms, I mean, 2 Samuel and 1 Samuel, you think of David as a very fine young man.
ശമൂവേലിന്റെ പുസ്തകത്തിൽ ദാവീദിനെ കുറിച്ചുള്ള ചരിത്രം നാം വായിക്കുമ്പോൾ നമുക്കിങ്ങനെ ചിന്തിച്ചു പോകാൻ സാധ്യതയുണ്ട്. അവൻ വളരെ അനുഗ്രഹീതനായ ഒരു കുറവുമില്ലാത്ത ഒരു മനുഷ്യനായിരുന്നു എന്ന്.
You think only well, when he was 50 years old, he fell into sin with Bathsheba.
രാജാവായതിനു ശേഷം ഏതാണ്ട് 50 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് അവൻ പാപത്തിൽ വീണുപോയത്, ബാത്ഷെബയോടുള്ള ബന്ധത്തിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം.
But we say when he was our age,
അവൻ
pure young man.
നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ ഒരു ചെറുപ്പക്കാരനായിരുന്നപ്പോൾ അവൻ തികച്ചും നിർമ്മലനായ യാതൊരു പാപവുമില്ലാത്തൊരുവനായി ജീവിച്ചതുപോലെയൊക്കെ നമുക്ക് തോന്നിപ്പോകാം പഴയ നിമിഷ ചരിത്രം വായിക്കുമ്പോൾ.
And you can look at your life and say, what is the hope for me?
നിങ്ങളുടെ പരാജയപ്പെട്ട ജീവിതത്തിലേക്ക് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, എനിക്ക് എന്തെങ്കിലും ആശയ്ക്ക് വകയുണ്ടോ?
You read in Psalm 25.
25 സങ്കീർത്തനം ദാവീദിന്റെ സങ്കീർത്തനമാണ്. നിങ്ങൾ അത് ശ്രദ്ധിക്കുമ്പോൾ
He says here in verse 7.
ഏഴാം വാക്യത്തിൽ ദാവീദ് എന്താണ് പറയുന്നതെന്ന് വായിച്ചു നോക്കാം.
Lord, do not remember the sins of my youth or my transgressions.
ദാവീദ് കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്, എന്റെ ബാല്യത്തിലെ പാപങ്ങളെയും എന്റെ യൗവനകാലത്തിലെ ലംഘനങ്ങളെയും അവിടുന്ന് ഓർക്കരുത്.
And he said, David, were you like that in your younger days?
ദാവീദ് അങ്ങനെ പറയുമ്പോൾ നാം അറിയാതെ ചോദിച്ചു പോകും, അല്ലയോ ദാവീദെ, നിന്റെ ബാല്യകാലത്ത് നിന്റെ യൗവനകാലത്ത് നീ അങ്ങനെയായിരുന്നോ? ലംഘനങ്ങൾ പാപങ്ങളുള്ളവനായിരുന്നോ?
യു ഹാവ് സിൻസ് ദാറ്റ് അദർ യങ് പീപ്പിൾ ഹാവ് വെൻ യു വർ യങ്
നീ ചെറുപ്പമായിരുന്നപ്പോൾ മറ്റുള്ള നിന്റെ പ്രായത്തിലുള്ള ചെറുപ്പക്കാർ ചെയ്തിരുന്ന പാപങ്ങളൊക്കെ നീയും ചെയ്തിരുന്നോ? ദാവീദ് തന്നെ അതിന് മറുപടി തരികയാണ്, അതെ, അവന് ആ വഴിയിലായിരുന്നു.
Those days people could not be sure that their sins were all forgiven.
ആ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത, അവരുടെ പാപങ്ങളൊക്കെയും പൂർണ്ണമായി ക്ഷമിക്കപ്പെട്ടു ഇല്ലയോ എന്നുള്ള ഒരു ഉറപ്പ് ലഭിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു.
That assurance has now come to us only after Jesus died on the cross.
കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചതിനു ശേഷം മാത്രമാണ് നമുക്ക് അത്തരത്തിലുള്ള ഒരു ഉറപ്പ് സാധ്യമായി തീരുന്നത്.
The book of Hebrews says there was a remembrance of sins year after year.
എബ്രായ ലേഖനം നമ്മോട് പറയുന്നത് ന്യായപ്രമാണ കാലഘട്ടത്തിൽ ആണ്ടുതോറും കഴിച്ചു വരുന്ന യാഗങ്ങൾ പാപത്തിന് പരിഹാരം വരുത്തിയിരുന്നില്ല, മറിച്ച് പാപങ്ങളുടെ ഓർമ്മ വീണ്ടും വീണ്ടും നൽകുന്ന കാര്യങ്ങളായിട്ടാണ് അവരെ
കാണുന്നത്.
ആ കാലഘട്ടത്തിലും ദൈവഭയമില്ലാത്ത, ദൈവത്തെ അറിയാത്ത മനുഷ്യരുണ്ടായിരുന്നു. അവർ പാപത്തിൽ മുഴുകി ജീവിക്കുമ്പോഴും അവരുടെ മനസാക്ഷിയിൽ യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലായിരുന്നു.
You must remember one thing, that the very fact that you get discouraged over your failure proves that you've got a conscience that is alive.
നിങ്ങളുടെ പാപങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ പരാജയങ്ങളെക്കുറിച്ച് നിങ്ങൾ ആകെ തളർന്ന് നിരാശപ്പെട്ടു പോകുന്നു എന്നുള്ളത് തന്നെ നിങ്ങൾക്ക് സ്പർശതയുള്ളതായ ഒരു മനസാക്ഷി ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണ്.
How is it animals can do so many things wrong and not be disturbed at all?
നാം നമ്മുടെ ചുറ്റും കാണുന്ന മൃഗങ്ങൾക്കൊക്കെ എന്ത് തെറ്റ് ചെയ്താലും ചെയ്യരുതാത്ത ചെയ്താലും അവയെ ഒന്നും മനസാക്ഷി കുറ്റപ്പെടുത്തുന്നില്ലല്ലോ.
സ്നേക് കാൻ ബൈറ്റ് ആൻഡ് കിൽ സോ മെനി പീപ്പിൾ ആൻഡ് ഇറ്റ്സ് ക്വൈറ്റ് ഹാപ്പി ഇറ്റ് സ്റ്റിൽ ക്രോൾസ് അലോങ് ആൻഡ് ബൈറ്റ്സ് സം മോർ പീപ്പിൾ.
വിഷമുള്ള ഒരു പാമ്പ് അനേകരെ കടിച്ച് അവരെ കൊല്ലാൻ കഴിഞ്ഞതിന് ശേഷവും വീണ്ടും അതിന് യാതൊരു കുറ്റബോധവുമില്ല. വീണ്ടും മറ്റാരെങ്കിലും കടിക്കുവാൻ അതിനൊരു ബുദ്ധിമുട്ടുമില്ല. പല അമരുകളെയും മനുഷ്യരെ പോലും കടിച്ച് കീറിക്കൊന്ന ഒരു സിംഹത്തിന് വീണ്ടും ആ പ്രവൃത്തി തുടരുവാൻ ഒരു കുറ്റബോധവുമില്ല.
And to be like that without any sense of having done something wrong is not a good condition. It means your conscience is dead.
ആ നിലയിൽ എത്ര വലിയ മഹാപാപം ചെയ്താലും ഒരു കുഴപ്പവും ഇല്ല എന്നുള്ള മട്ടിൽ തുടരുവാൻ കഴിയുന്നത് ഒരു അനുഗ്രഹമല്ല. അത് കാണിക്കുന്നത് നിങ്ങളുടെ മനസാക്ഷി നിർജീവമായി പോയി
എന്നാണ്.
ലോകക്കാരായിരിക്കുന്ന ധാരാളം പേരുണ്ട്, നമ്മുടെ സ്നേഹിതന്മാർ തന്നെ. അവര് പാപത്തിൽ മുഴുകി ജീവിക്കുകയാണെന്ന് വരിലും അവർ തികച്ചും സന്തുഷ്ടരാണ്. എന്തെങ്കിലും കുഴപ്പമുള്ളതായ ഒരു ചിന്തയില്ല. അവരെ പോലെ തുടരാനാണോ നിങ്ങൾക്ക് ആഗ്രഹം?
താങ്ക് ഗോഡ് യു ആർ നോട്ട് ലൈക് ദാറ്റ്.
നിങ്ങൾ അങ്ങനെയല്ല എന്നുള്ളതിന് നിങ്ങൾ ദൈവത്തോട് നന്ദിയുള്ളവരായിരുന്നു.
താങ്ക് ഗോഡ് യുവർ കോൺഷ്യൻസ് ഡിസ്റ്റർബ്സ് യു ഈവൻ അബൌട്ട് യുവർ പാസ്റ്റ് സിൻസ്.
നിങ്ങളുടെ കഴിഞ്ഞ കാല ജീവിതത്തിലെ പാപങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസാക്ഷിയിൽ അസ്വസ്ഥതയുണ്ടാകുന്നു എന്നുള്ളതിന് ദൈവത്തോട് നന്ദി പറയുക.
ദാറ്റ് ഷോസ് ദാറ്റ് യുവർ കോൺഷ്യൻസ് ഈസ് അലൈവ്.
നിങ്ങളുടെ മനസാക്ഷി സജീവമാണ്, അത് മരിച്ചതല്ല എന്നാണ് അത് കാണിക്കുന്നത്.
സം ഓഫ് ദി ക്വസ്റ്റ്യൻസ് വി ഹാഡ് ഇൻ ദി ക്വസ്റ്റ്യൻ ടൈം.
ചോദ്യോത്തര സമയത്ത് പല ചോദ്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ.
Are questions that came from people whose conscience is alive. Pricking them.
ചോദ്യങ്ങളിൽ പലതും മനസാക്ഷി മരിച്ചിട്ടില്ലാത്ത സജീവമായിരിക്കുന്ന മനസാക്ഷിയുടെ കുറ്റം വിധിയുടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പല ചെറുപ്പക്കാരുടെയും ചോദ്യങ്ങളായിരുന്നു.
Cry coming out from those questions. I am sick and tired of this defeated life.
ആ പല ചോദ്യങ്ങളിലൂടെയും വാക്കും ഭാഷണവും കൂടാതെ നാം സ്പർശിച്ച ആത്മാവെന്താണ്? ഈ പാപം പാപം എന്നെ കീഴടക്കുന്നു, അതുകൊണ്ട് ഞാൻ തളർന്ന് മടുത്തു കഴിഞ്ഞു. മനസാക്ഷി മരിച്ച ഒരാളിനെ സമയത്തോളം അത്തരത്തിലുള്ള അസ്വസ്ഥത ഒന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഇക്കാര്യം ഉറപ്പാക്കണം, നിങ്ങളുടെ മനസാക്ഷി വളരെയധികം സജീവം ആയിരിക്കണം, അത് മരിച്ചതായിരിക്കരുത്. ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വിലപ്പെട്ട ദാനമാണ് ഒരു നിർമ്മല മനസ്സാക്ഷി.
ഡേവിഡ് വാസ് ഡിസ്റ്റർബ്ഡ് അബൌട്ട് ദി സിൻസ് ഹി ഡിഡ് ആസ് എ യങ് മാൻ.
ഒരു ചെറുപ്പക്കാരൻ ആയിരുന്ന കാലത്ത് താൻ ചെയ്ത പാപങ്ങളെക്കുറിച്ച് ദാവീദിന്റെ മനസ്സിൽ സങ്കടവും അസ്വസ്ഥതയും ഉണ്ടായിരുന്നു.
ആൻഡ് യു നോ സം പീപ്പിൾ വെൻ ദേ റീഡ് ദാറ്റ് ദേ ലൈക് ടു ബി ക്യൂറിയസ് ആൻഡ് ഫൈൻഡ് ഔട്ട് വാട്ട് എക്സാക്ട്ലി ഡിഡ് ഡേവിഡ് ഡു.
അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു ദൈവവചന വാക്യം ദാവീദിന്റെ സാക്ഷ്യം വായിക്കുമ്പോൾ ചിലര് വളരെ ജിജ്ഞാസയുള്ളവരാണ്. അവർക്ക് അറിയണം ഏത് തരത്തിലുള്ള പാപങ്ങളൊക്കെയാണ് ദാവീദ് ബാല്യകാലത്ത്
ചെയ്തത്.
അവർ ചോദിക്കാറുണ്ട്, ബ്രദർ സാക്ക്, ഈ ബാല്യത്തിലെ പാപങ്ങൾ, യൗവനത്തിലെ ലംഘനങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ എന്ത് പാപമൊക്കെ അവൻ ചെയ്തതെന്നുള്ളത് ബൈബിളിൽ വേറെ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ?
ഐ സേ താങ്ക് ഗോഡ് ഇറ്റ്സ് നോട്ട് റിട്ടൺ.
അതിന് മറുപടി എഴുതിയിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ എന്താണെന്ന് എഴുതിയിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
ബിക്കോസ് ഇറ്റ്സ് നോട്ട് എഡിഫൈങ് ഫോർ അസ് ടു നോ വാട്ട് ഓൾ ഡേവിഡ് ഡിഡ്, ജസ്റ്റ് ലൈക്ക് ഇറ്റ്സ് നോട്ട് എഡിഫൈങ് ഫോർ മീ ടു നോ വാട്ട് ഓൾ സ്റ്റൂപ്പിഡ് തിങ്സ് യു ഡിഡ്.
നിങ്ങൾ പലതും ചെയ്തതായിരിക്കുന്ന പാപങ്ങള് ഞാൻ അറിയുന്നത് എനിക്കും നിങ്ങൾക്കും ആത്മവർദ്ധന വരുത്തുകയില്ല. അതുപോലെ തന്നെ ദാവീദിന്റെ ബാല്യകാലത്തിലെ പാപങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് അറിഞ്ഞിട്ട് നമുക്ക് എന്ത് പ്രയോജനമാണ് ആത്മീയമായി?
ഡേവിഡ് വാസ് ഇൻസ്പയർഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്.
എന്നാൽ ദാവീദ് ഈ സംഗീതം എഴുതുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയിലാണ് എഴുതുന്നത്.
ആൻഡ് ഇൻസ്പയർഡ് ബൈ ദ ഹോളി സ്പിരിറ്റ് ഹി ജസ്റ്റ് സേസ് ദ സിൻസ് ഓഫ് മൈ യൂത്ത്, ദാറ്റ്സ് ഓൾ, നോ ഓഫ് നോ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ.
പരിശുദ്ധാത്മാവിനാൽ പ്രേരിപ്പിക്കപ്പെട്ട് ദാവീദ് പറയുകയാണ്, എന്റെ ബാല്യത്തിലെ പാപങ്ങളെ ഓർക്കരുതേ, അവിടെ കൊണ്ട് നിർത്തുകയാണ്, അതിന്റെ വിശകലനങ്ങളിലേക്ക് പോകുന്നില്ല.
യു കൻ ഇമാജിൻ വാട്ട് ദേ വേർ.
അവ എന്തൊക്കെയായിരുന്നു എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഭാവനയിൽ കാണാം.
ഐ വിൽ ടെൽ യു വാട്ട് ദേ വേർ. ദേ വർ എക്സാക്ട്ലി ദി സെയിം ദാറ്റ് യു ഹാവ് ആസ് എ യങ് പേഴ്സൺ.
നിങ്ങളുടെ മനസ്സിൽ ആ കാര്യത്തെക്കുറിച്ച് അറിയാൻ ആകാംക്ഷയുണ്ടെങ്കിൽ ഞാൻ പറയാം, നിങ്ങളുടെ യൗവനത്തിലെ ബാല്യത്തിലെ പാപങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെയായിരുന്നു ദാവീദിന്റെ.
ബട്ട് ദ ഫാക്ട് ദാറ്റ് ഹി മെൻഷൻസ് ഇറ്റ് shows me that he was not such a pure young boy as we always thought.
പലപ്പോഴും നാം ചിന്തിച്ചു വന്നതുപോലെ തന്റെ ബാല്യകാലത്തെ യൗവനത്തിൽ യാതൊരു പാപത്തിന്റെ ഗന്ധവുമില്ലാത്ത ഒരു നിർമ്മലനായ ചെറുപ്പക്കാരനായിരുന്നില്ല ദാവീദ്.
And yet God chose him to be his servant.
അത്തരത്തിലുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നിട്ടും തന്റെ ദാസനായിരിക്കുവാനായി ചെറുപ്പക്കാരനായ ദാവീദിനെ ദൈവം തിരഞ്ഞെടുത്തു വിളിച്ചു എന്നുള്ളത് നാം അറിയണം.
He chose him to write such a big part of the Old Testament, the Psalms.
പഴയ നിയമത്തിന്റെ വളരെ പ്രധാനപ്പെട്ട പുസ്തകമാണല്ലോ സങ്കീർത്തനങ്ങൾ. അതിലെ നിരവധി സങ്കീർത്തനങ്ങൾ എഴുതുവാൻ ദൈവം ഈ ദാവീദിനെ ഉപയോഗിച്ചു എന്നുള്ളതും നമുക്കറിയാം.
He called him a man after my own heart.
ദാവീദിനെ കുറിച്ച് തിരുവെഴുത്തിൽ പറയുന്ന സാക്ഷ്യം എന്താണ്? എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ.
A man who will fulfill all my will.
എന്റെ ഇഷ്ടം ഒക്കെയും അവൻ നിവർത്തിക്കും എന്ന് ദൈവത്തിന് അവനെ കുറിച്ച് സാക്ഷ്യം പറയാറുണ്ട്.
Who was this young man?
ആരായിരുന്നു ഈ ചെറുപ്പക്കാരൻ?
A man who had sins of his youth.
ബാല്യത്തിൽ യൗവനകാലത്ത് പല പാപങ്ങളിലും വീണുപോയ ഒരു ചെറുപ്പക്കാരൻ.
Not one who was happy with them.
അങ്ങനെയുള്ള വീഴ്ചകളെക്കുറിച്ച് പാപങ്ങളെ ഓർത്ത് സന്തോഷിക്കുന്നവരായിരുന്നില്ല.
He had a conscience that disturbed him.
അവന്റെ മനസാക്ഷി അവനെ തുടർമാനമായി അവനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നു.
You know, we see one example of that in 1 Samuel.
ശമൂവേലിന്റെ ഒന്നാമത്തെ പുസ്തകത്തിൽ ഈ പറഞ്ഞ കാര്യത്തിന്റെ ഒരു ഉദാഹരണം കാണാൻ കഴിയും. 24-ാമത്തെ അധ്യായം.
See, there was a time when King Saul was chasing him from cave to cave to kill him.
ദാവീദിനെ വേട്ടയാടി പിടിക്കുവാൻ എന്നവണ്ണം ഒരു ഗുഹയിൽ നിന്ന് മറ്റൊരു ഗുഹയിലേക്ക് ഓടിച്ച് അവനെ പിന്തുടർന്ന ശൌലിന്റെ കാലഘട്ടം.
And there was one cave where David and his men were hiding.
ഒരു പ്രത്യേക ഗുഹയിൽ ദാവീദും അവന്റെ കൂട്ടാളികളും ഒളിച്ചിരിക്കുകയായിരുന്നു.
And Saul, not knowing that, walked in alone into that cave.
ദാവീദ് ആ ഗുഹയിൽ ഉണ്ടെന്ന് അറിയാതെ ശൌല് ആ ഗുഹയിലേക്ക് പ്രവേശിക്കുന്ന ഒരു രംഗം നാം 24-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്.
And we read about that in verse 3.
മൂന്നാം വാക്യത്തിലാണ് നാം അത് കാണുന്നത്.
And in the darkness there, maybe Saul was resting, David cut off the edge of his Saul's robe.
ശൌല് അവിടെ ഇരിക്കുന്ന സമയത്ത് അവൻ അറിയാതെ ദാവീദ് അവന്റെ വസ്ത്രത്തിന്റെ ഒരു അഗ്രം മുറിച്ചെടുത്തു.
And then Saul went out.
അതവൻ അറിഞ്ഞില്ല, ശൌല് ഗുഹയ്ക്ക് വെളിയിൽ വന്നു.
David's men told him, this is the time to kill him, this is your enemy, verse 4.
നാലാം വാക്യത്തിൽ ദാവീദിന്റെ ആളുകൾ അവനോട് പറഞ്ഞു, നിന്റെ ശത്രുവായി നിന്നെ കൊല്ലുവാൻ ആഗ്രഹിക്കുന്നവനെ വകവരുത്താനുള്ള സമയം ഇതാണ്.
David wouldn't kill him.
എന്നാൽ ശൌലിനെ കൊല്ലുവാൻ ദാവീദിന്
മനസ്സിലായിരുന്നു. അവന്റെ
മേലങ്കിയുടെ ഒരറ്റം പതുക്കെ മുറിച്ചെടുക്കുക മാത്രമേ ദാവീദ് ചെയ്തുള്ളൂ.
And he did that only to prove to Saul later on, I could have killed you.
പിൽക്കാലത്ത് കുറച്ച് കഴിഞ്ഞ് ശൌലിന്റെ മുൻപില് ഒരു തെളിവിനു വേണ്ടി മാത്രമാണ് ദാവീദ് ആ വസ്ത്ര അംശം മുറിച്ചെടുത്തത്. കാരണം നിന്നെ കൊല്ലുവാനൊരു അവസരം എന്റെ മുൻപിൽ ഉണ്ടായി എന്നിട്ട് ഞാനത് ചെയ്തില്ല.
Remember, this man Saul is a man who's got an evil spirit in him. The anointing of God has gone away.
ദൈവത്തിന്റെ അഭിഷേകം നഷ്ടപ്പെട്ട ഒരു ദുരാത്മാവ് ബാധിച്ച ദൈവം തള്ളിക്കളഞ്ഞ ഒരു മനുഷ്യനാണ് ശൌൽ എന്നുള്ളത് നാം ഓർക്കണം.
But once upon a time he was the anointed of the Lord.
ഒരു കാലത്ത് നാളുകൾക്ക് മുമ്പേ അവൻ ദൈവത്തിന്റെ അഭിഷിക്തനായിരുന്നു.
And David says,
ദാവീദ് പറയുന്നത്,
I will not stretch out my hand to do anything to the Lord's anointed, verse 6.
ആറാം വാക്യത്തിൽ ദാവീദ് അവന്റെ ആളുകളോട് പറയുകയാണ്, യഹോവയുടെ അഭിഷിക്തനായ എന്റെ യജമാനന്റെ നേരെ കൈ എടുക്കുവാൻ എനിക്ക് ഒരിക്കലും ഇടയാകില്ല.
And even when he cut off the small robe,
അവന്റെ മേലങ്കിയുടെ ഒരു അംശം മുറിച്ച് എടുത്ത ആ ഒരു ചെറിയ കാര്യത്തിൽ പോലും,
says in verse 5, his conscience bothered him.
അവന്റെ മനസാക്ഷി അവനെ കുത്തിത്തുടങ്ങി എന്നാണ് നാം വായിക്കുന്നത്.
See, when you have a conscience like that,
അത്തരത്തിലുള്ളതായിരിക്കുന്ന ഒരു മനസാക്ഷി നിങ്ങൾക്കുണ്ടായിരിക്കുമ്പോൾ,
you do something very, very small which all your friends say, hey, there's nothing wrong in that.
നിങ്ങളുടെ കൂട്ടുകാരൊക്കെ പറഞ്ഞെന്നു വരും, ഇതെന്നെ കാര്യമാക്കാൻ നിസ്സാര കാര്യം എന്ന് ഒരു പാപത്തെക്കുറിച്ച് പറയുമ്പോഴും,
and your conscience is far superior to that of your friends.
നിങ്ങളുടെ സ്നേഹിതർക്കുള്ള മനസാക്ഷിയെക്കാളും വളരെയധികം നേർമയുള്ള സ്പർശതയുള്ള ഒരു മനസാക്ഷി നിങ്ങൾക്കുള്ളതുകൊണ്ട്,
David's friends were ready even to kill the man with a clear conscience.
ദാവീദിന്റെ കൂട്ടുകാർക്ക് അനുവാദമുണ്ടായിരുന്നെങ്കിൽ ശൌലിനെ കൊല്ലുവാനും അവർ തയ്യാറായിരുന്നു. മനസാക്ഷി പ്രശ്നമൊന്നും അവർക്കില്ലായിരുന്നു.
ഡേവിഡ് even when he cut off a little bit of his robe, his conscience bothered him.
ശൗലിന്റെ വസ്ത്രത്തിന്റെ ഒരു അംശം മുറിച്ചെടുക്കുക മാത്രമേ ചെയ്തുള്ളൂ ദാവീദ്, എങ്കിലും അവന്റെ മനസാക്ഷി അവനെ കുറ്റപ്പെടുത്തുകയായിരുന്നു.
That is why the Lord said about him, this is a man after my own heart.
ഈ നിലയിലുള്ള ഒരു മനുഷ്യനായിരുന്നു ദാവീദ്. അതുകൊണ്ടാണ് കർത്താവ് അവനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞത്, അവൻ എന്റെ ഹൃദയം അനുസരിച്ചുള്ള ഒരു
മനുഷ്യനാണ്.
ആ കാലഘട്ടത്തിൽ ഇസ്രായേലിൽ മറ്റ് നിരവധി നല്ല ചെറുപ്പക്കാരുണ്ടായിരുന്നു. അവരെയൊക്കെ തന്റെ ശുശ്രൂഷയ്ക്കായി തന്റെ അഭിഷിക്തരാകുവാൻ ദൈവം എന്തുകൊണ്ട് വിളിച്ചില്ല? ദാവീദിന്റെ ഹൃദയത്തിന്റെ നിലവാരം നാം ഇവിടെ കാണുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ മനോഭാവം നാം ഈ രംഗത്ത്
കാണുന്നുണ്ട്.
ഒരു നല്ല മനസാക്ഷിയോടെ ഒരുവനെ കൊല ചെയ്യുവാനും മടിയില്ലാത്ത ധാരാളം പേര് ദാവീദിന് ചുറ്റുമുണ്ടായിരുന്നു.
യു മേ ബി ലൈക്ക് ദാറ്റ് ഇൻ യുവർ കോളേജ് യുവർ ഓഫീസ്.
നിങ്ങളുടെ പഠിക്കുന്ന കോളേജിലോ ജോലി ചെയ്യുന്ന സ്ഥലത്തോ വളരെയധികം നേർമുള്ള ഒരു മനസാക്ഷി ഉള്ള ഒരു വ്യക്തി ആയിരിക്കാം.
Other people can do serious wrong things and it doesn't disturb them.
മറ്റു പലർക്കും വളരെ ഗൗരവകരമായ തെറ്റുകൾ മനസാക്ഷിയുടെ കുത്ത് ഇല്ലാതെ ചെയ്യുവാൻ കഴിഞ്ഞേക്കും.
യു ഡു എ വെരി വെരി സ്മോൾ തിങ് വിച്ച് ഈവൻ സം പീപ്പിൾ മേ നോട്ട് തിങ്ക് ഇസ് റോങ്.
തെറ്റാണെന്ന് മറ്റുള്ളവർ ചിന്തിക്കുക പോലും ചെയ്യാത്ത വളരെ ചെറിയ നേരിയ ഒരു തെറ്റ് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസാക്ഷി നിങ്ങളെ കുറ്റപ്പെടുത്തുവാൻ തുടങ്ങുന്നു, നിങ്ങൾ അസ്വസ്ഥരാകുന്നു.
ദാറ്റ്സ് വൈ ഡേവിഡ് felt disturbed about the many sins he had committed as a young man.
ഒരു ചെറുപ്പക്കാരനായിരുന്ന കാലഘട്ടത്തിൽ താൻ ചെയ്ത പാപങ്ങളെക്കുറിച്ചൊക്കെ ഓർത്ത് ദൈവത്തോട് ക്ഷമ കരുണ ചോദിക്കുന്ന ദാവീദിനെ നാം കാണുന്നു.
Lord, please don't remember the sins I committed as a young man.
സങ്കീർത്തനം എഴുതിയപ്പോൾ ദാവീദ് പറഞ്ഞു, കർത്താവേ എന്റെ ബാല്യത്തിലെ പാപങ്ങളെ ഓർക്കരുത്.
He thought about many, many, many little things that he had done which displeased God.
ദൈവത്തിന് ഹിതകരമല്ലാതെ താൻ ചെയ്ത കൊച്ചു കൊച്ചു നിരവധി തെറ്റുകളെക്കുറിച്ച് അവൻ ഓർത്തു കാണും.
He says in another psalm,
മറ്റൊരു സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നു, ശ്രദ്ധിക്കുക,
ചാപ്റ്റർ സാം 32
How blessed is the man ലംഘനം ക്ഷമിച്ചു കിട്ടിയ മനുഷ്യൻ, പാപം മറച്ചു കിട്ടിയവൻ, അവൻ എത്ര ഭാഗ്യവാനാണ്.
How blessed is the man to whom the Lord does not impute iniquity, in whose spirit there is no deceit.
യഹോവേ അകൃത്യം കണക്കിടാത്ത മനുഷ്യൻ, ആത്മാവിൽ കാവട്യമില്ലാത്തവൻ എത്ര ഭാഗ്യവാനാണ്.
That means one who is not a deceiver, who is honest before God.
ദൈവമുമ്പാകെ പരമാർത്ഥതയുള്ളവൻ, വഞ്ചനയുടെ ചതിവിന്റെ ആത്മാവില്ലാത്തവൻ.
Then David says about a time when he kept quiet about his sin, verse 3.
മൂന്നാം വാക്യത്തിൽ നാം തുടർന്ന് വായിക്കുന്നത്, അവൻ മിണ്ടാതെ ഇരുന്നപ്പോൾ, എന്തിനെക്കുറിച്ച്? അവന്റെ പാപങ്ങളെക്കുറിച്ച് അവൻ മിണ്ടാതെ ഇരുന്നപ്പോൾ.
When I kept silent about my sin, my body wasted away.
എന്റെ പാപത്തെക്കുറിച്ച് ഞാൻ മൗനമായിരുന്ന സമയത്ത് എന്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
And day and night your hand was heavy upon me, my vitality was drained away as with the fever heat of summer.
രാവും പകലും കർത്താവേ അവിടുത്തെ കൈ എന്റെ മേൽ ഭാരമായിരുന്നു, എന്റെ മധ്യ വേനൽക്കാലത്തെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി.
A man with a dead conscience will never feel like that.
മരിച്ച മനസാക്ഷിയോട് ജീവിക്കുന്ന ഒരാളിന് ഒരിക്കലും ഈ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയില്ല.
He keeps silent about his sin and he's very happy.
അവൻ തന്റെ പാപത്തെക്കുറിച്ച് വായി തുറക്കാതെ മൗനമായിരിക്കുന്നു, അവൻ അസ്വസ്ഥതയൊന്നുമില്ല.
When David kept quiet about his sin, his whole body became weak.
തന്റെ പാപത്തെക്കുറിച്ച് ദാവീദ് മൗനമായിരുന്ന സമയത്ത് അവന്റെ വ്യക്തിത്വം ആളത്തം മുഴുവനും ബലഹീനമാകുന്നതായിട്ടാണ് സാക്ഷ്യം.
He wasn't sick.
അവൻ രോഗി ആയതിനെക്കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്.
The fact that I did not confess my sin made my all my vitality was drained away like the heat of summer.
ദാവീദ് പറയുന്നത്, ഞാൻ എന്റെ പാപങ്ങളെക്കുറിച്ച് അത് കണ്ടെത്തി ഏറ്റുപറയാതെ മൗനമായിരുന്നപ്പോൾ ഉഷ്ണകാലത്ത് വേനൽക്കാലത്തെ ചൂടുകൊണ്ട് എന്ന പോലെ എന്റെ മജ്ജ, എന്റെ ജീവൻ ഓജസ് അതൊക്കെ വറ്റിപ്പോയി എന്നാണ്.
I want to ask you, do you feel like that when you have not confessed some sin?
ഞാൻ നിങ്ങളോട് വ്യക്തിപരമായി ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ പാപങ്ങളെ നിങ്ങൾ ഏറ്റുപറയാതെ ഇരിക്കുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് ദാവീദിനുണ്ടായതുപോലെ ശക്തി, ജീവൻ ചോർന്നു പോകുന്ന അനുഭവം ഉണ്ടാകുന്നുണ്ടോ?
I pray you will always feel like that all your life.
എന്റെ പ്രാർത്ഥന നിങ്ങൾ എല്ലാവരും സമയത്തോളം ജീവിതത്തിലുടനീളം ദാവീദിനുണ്ടായ അതേ മനോഭാവം നിങ്ങൾക്കുണ്ടാകണമെന്നാണ്.
What does David say?
ദാവീദ് എന്താണ് പറയുന്നത്?
Lord, I acknowledge verse 5, my sin to you, and I did not hide my iniquity.
ഞാൻ എന്റെ പാപങ്ങളോട് അറിയിച്ചു, എന്റെ അകൃത്യം മറച്ചു വെച്ചതുമില്ല എന്ന്
ദാവീദ്.
എന്റെ ലംഘനങ്ങളെ ഞാൻ യഹോവയോട് ഏറ്റു പറയും എന്ന് ദാവീദ് പറഞ്ഞു.
യു ഫോർഗേവ് ദി ഗിൽറ്റ് ഓഫ് മൈ സിൻ ഇമ്മീഡിയറ്റ്ലി.
അങ്ങനെ ഞാനൊരു തീരുമാനമെടുത്ത നിമിഷം തന്നെ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു.
And that's why everyone who is godly will pray to you in a time when you can be found.
അതുകൊണ്ട് ദൈവഭയമുള്ള ആരൊക്കെ ഉണ്ടോ ദൈവത്തെ കണ്ടെത്താവുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് ദൈവത്തോട് അവർ ഈ നിലയിൽ പ്രാർത്ഥിക്കും.
So we can see that David was a man who was very, very sensitive.
നാം കാണുന്ന കാര്യം ദാവീദ് വളരെ നേർമയുള്ള സ്പർശനയുള്ള ഒരു മനസാക്ഷിയുടെ ഉടമയായിരുന്നു.
And as I said, that's why he was a man after God's own heart.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനാണ് എന്ന് ദാവീദിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്.
God wants every one of us to be men and women after his own heart.
നമ്മോരോരുത്തരെയും കുറിച്ചും ദൈവത്തിന്റെ ആഗ്രഹം അതുതന്നെയാണ്, അവിടുത്തെ ഹൃദയപ്രകാരമുള്ള മനുഷ്യരായി നാം തീരണം.
And for that we must begin with a sensitive conscience.
ആ ഒരു സാക്ഷ്യം നാം ആഗ്രഹിക്കുന്നെങ്കിൽ നാം തുടങ്ങേണ്ടത് വളരെ നേർമയുള്ള ഒരു മനസാക്ഷിയുടെ ഉടമകളായി നാം
തീരണമെന്നാണ്.
പരാജയത്തിന്റെ ആ ബോധം നിങ്ങളുടെ ഹൃദയത്തെ ഭരിക്കുകയാണെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയട്ടെ,
ദാറ്റ് ഈസ് ഗോഡ്സ് വേ ഓഫ് ഹംബ്ലിംഗ് യു.
അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നെങ്കിൽ നിങ്ങളെ വിനയപ്പെടുത്തുവാനുള്ള ദൈവത്തിന്റെ വഴിയാണത് എന്ന് അറിയണം.
സോ ദാറ്റ് വെൻ ഹി ഫൈനലി ലീഡ്സ് യു ടു വിക്ടറി, you will not become proud of it.
ആ പരാജയത്തിലൂടെ നിങ്ങൾ വിനയം താഴ്മ പഠിച്ചു കഴിഞ്ഞാൽ ദൈവമാത്യന്തികമായി നിങ്ങളെ ജയജീവിതത്തിലേക്ക് നടത്തുമ്പോൾ നിങ്ങളുടെ ആ ജയം നിങ്ങളുടെ തലയ്ക്ക് പിടിക്കുകയില്ല, നിങ്ങൾ നീളികളാവുകയില്ല.
Most Christians know that there is a purpose in the trials God takes us through.
മിക്ക ദൈവമക്കൾക്കും അറിയാം ദൈവം നമ്മെ കടത്തിക്കൊണ്ട് പോകുന്ന പരിശോധനകൾക്കൊക്കെയും പുറകിൽ ഒരു ഉദ്ദേശമുണ്ട്.
You know, trials are supposed to make us strong spiritually.
ആത്മീയമായി നമ്മെ ശക്തരാക്കുവാനാണ് ദൈവം വിവിധ പരിശോധനകൾ നമുക്ക് അയക്കുന്നത്.
But what many Christians don't know is that there's a purpose even in our failures.
എന്നാൽ മിക്ക ദൈവമക്കൾക്കും അറിയാത്ത ഒരു വസ്തുത ഇതാണ്, നമ്മുടെ ജീവിതത്തിലെ പരിശോധനകൾ മാത്രമല്ല പരാജയങ്ങളുടെ പിറകിലും ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്.
Trials even Jesus went through.
യേശു തന്നെയും വിവിധ പരീക്ഷകളിലൂടെ കടന്നുപോയവനാണ്.
So we can say, okay, I can understand there's a purpose in trial because Jesus also went through that.
കഥാവായ യേശുവും പരീക്ഷയിലൂടെ കടന്നുപോയതുകൊണ്ട് എന്റെ ജീവിതത്തിൽ അത്തരം ശോധനകൾ വരേണ്ടത് ആവശ്യമാണ് എന്നെനിക്ക് മനസ്സിലാക്കാം.
We can say, what about failure? Jesus never had failure.
എന്നാൽ ഒരിക്കൽ പോലും പരാജയപ്പെട്ടവൻ അല്ലായിരുന്നു യേശു. അങ്ങനെയെങ്കിൽ എന്റെ ജീവിതത്തിൽ പരാജയങ്ങൾ കൊണ്ട് എന്ത് കാര്യം സാധിക്കാനാണ്?
When we speak about victory over sin in the New Testament, people think that, well, I've just got to come to victory. But it's not immediate. You have to go through a long period of failure before you get there.
പുതിയ നിയമത്തിൽ പാപത്തിനുമേലുള്ള ജയത്തെക്കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ കേൾക്കുമ്പോൾ പലരും ചിന്തിക്കുന്നത് ഒരു നിമിഷം കൊണ്ട് നാം കൈവരിക്കുന്ന ഒരു കാര്യമാണതെന്നാണ്. എന്നാൽ അങ്ങനെയല്ല, അനേക നാളുകൊണ്ട് ക്രമേണ പടിപടിയായി നാം എത്തുന്ന അവസ്ഥയാണ്.
Like that smoldering wick we talked about, which is not burning for a long time.
ദീർഘസമയം പ്രകാശം നൽകാതെ, ചൂട് നൽകാതെ കരിനഞ്ചിരി എരിഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു കാര്യം ആദ്യം നാം പറഞ്ഞല്ലോ.
And the Lord keeps on working on it till it bursts into a flame.
ആ പുകയുന്ന തിരി ഉപേക്ഷിച്ചു കളയാതെ കർത്താവ് ക്ഷമയോടെ അതിനെ ഊതി കത്തിക്കുന്നത് പോലെ നമ്മുടെയും ജീവിതത്തിൽ നാം ജ്വലിച്ച് പ്രകാശിക്കുന്ന ഒരു ദിവസം വരും.
Let's turn to 2 Peter chapter 1.
പത്രോസ് അപ്പോസ്തലൻ എഴുതിയ രണ്ടാമത്തെ ലേഖനത്തിന്റെ ഒന്നാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം.
Peter was a man who knew a lot of failure in his life.
തന്റെ സ്വന്തം ജീവിതത്തിൽ അനേക പരാജയങ്ങളെ നേരിട്ടവനാണ് പത്രോസ്, നമുക്കറിയാം.
He had denied the Lord 3 times.
മൂന്ന് പ്രാവശ്യം തന്റെ അരുമനാഥനെ തള്ളിപ്പറഞ്ഞവനാണ് പത്രോസ്.
We read at one time he decided to finish with being an apostle and go back to fishing.
യേശുയർത്തിന് ശേഷമുള്ള ഒരു കാലഘട്ടം നമുക്കറിയാം. തന്റെ വിളി, അപ്പോസ്തോലിക വിളിയെ മറന്ന് തന്റെ പഴയ തൊഴിലായ മീൻപിടുത്തത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ തീരുമാനിച്ചവനാണ് അവൻ.
We don't know what other sins there were in his life.
തന്റെ ജീവിതത്തിൽ മറ്റ് എന്തെല്ലാം പാപങ്ങൾ വീഴ്ചകൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് വ്യക്തമല്ല.
Towards the end of his life, when he's about 65 years old, he writes a letter.
ഏതാണ്ട് 65 വയസ്സ് പ്രായമുള്ളപ്പോൾ ജീവിത അവസാനം അടുത്തപ്പോൾ ആ വിശ്വാസികൾക്കായി അവൻ ഒരു കത്തെഴുതുകയാണ്.
What does he write?
രണ്ടാമത്തെ ലേഖനത്തിൽ എന്താണ് അവൻ എഴുതുന്നത്?
I want you to see one word, verse 9.
ഒൻപതാം വാക്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
He says there that if you forget the fact that you have been purified from your sins in your past days, you will become spiritually blind.
ആ വചനത്തിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ ജീവിതത്തിലെ മുൻകാല പാപങ്ങളിൽ ദൈവം ശുദ്ധീകരിച്ചു എന്നുള്ള കാര്യം നാം മറന്നു കളഞ്ഞാൽ നാം ആത്മീകമായ നിലയിൽ അന്ധരായി തീരുമെന്ന്.
That's the meaning of that verse.
ഒൻപതാം വാക്യം അങ്ങനെയാണ് നാം മനസ്സിലാക്കേണ്ടത്.
If you forget that God has purified you from so many sins in your life, you'll become spiritually blind.
നിങ്ങളുടെ ജീവിതത്തിലെ നിരവധി പാപങ്ങൾ കഴുകി കർത്താവ് നിങ്ങളെ ശുദ്ധീകരിച്ചു എന്നുള്ള കാര്യം നിങ്ങൾ മറന്നുപോയാൽ നിങ്ങൾ ആത്മീകമായി കാഴ്ച നഷ്ടപ്പെട്ടു.
So God's way of bringing us down to zero is by repeated failure.
അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ആവർത്തിച്ച് ആവർത്തിച്ചുള്ള പല പരാജയങ്ങളിലൂടെയാണ് ദൈവം നാം എന്ന് പറയുന്ന വലിയ മനുഷ്യരെ നിഗളം തകർത്ത് വിനയമുള്ളവരായി പൂജ്യത്തിലേക്ക് കൊണ്ടുവരുന്നത്.
When you seek for victory over sin,
പാപത്തിന് മേലുള്ള ജയം നിങ്ങളുടെ ഹൃദയത്തിന്റെ വാഞ്ചയായിരിക്കുമ്പോൾ,
how is God going to lead you there?
അവിടേക്ക്, നിങ്ങൾ ലക്ഷ്യം വെച്ചിരിക്കുന്ന ഇടത്തേക്ക് ദൈവം നിങ്ങളെ എങ്ങനെയാണ് നയിക്കുന്നത്?
Failure,
പരാജയങ്ങളിലൂടെ.
Failure,
കൂടുതൽ പരാജയങ്ങളിലൂടെ.
Failure,
അധികം പരാജയങ്ങളിലൂടെ.
More failure,
വീണ്ടും പരാജയങ്ങളിലൂടെ.
Till you come to a place where you say, Lord, it's hopeless, I can never get victory.
തുടർമാനമായ പരാജയങ്ങളിലൂടെ നിങ്ങൾ ഈ ഒരു ഘട്ടത്തിലെത്തിച്ചേരും, കർത്താവേ അസാധ്യമാണ്, ഈ ഒരു കാര്യം എത്തിപ്പിടിക്കുവാൻ എന്നെ കൊണ്ട് കഴിയുകയില്ല.
Once you've got there, then you've understood the most important lesson the Lord wants you to learn.
നിങ്ങൾ അങ്ങനെ ഒരവസ്ഥയിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കണമെന്ന് കർത്താവ് ആശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയമായി.
What is that?
എന്താണ് ആ പാഠം?
Without Jesus you can do nothing.
കർത്താവ് നേരത്തെ പറഞ്ഞ ആ സത്യം, യേശുവിനെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല.
One mark of our pride as young people is that we think we can do something.
ചെറുപ്പക്കാരെന്നുള്ള നിലയിൽ നമ്മെ നിഗളികളാക്കുന്ന ഒരു പ്രധാന ചിന്ത ഇതാണ്, നമുക്ക് പല കാര്യങ്ങളും തന്നെ ചെയ്യുവാൻ
കേൾപ്പുള്ളവരാണ്.
എന്നാൽ കർത്താവിന് വളരെ ബുദ്ധിമുട്ടിയാണെങ്കിലും നമ്മളെ ഈ പാഠം അഭ്യസിപ്പിച്ച മതിയായുള്ളൂ, അവിടുത്തെ കൂടാതെ നമുക്കൊന്നും സാധ്യമാകയില്ല.
ഐ ബിലീവ് ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ലെസൺ ദാറ്റ് ജീസസ് വാണ്ടഡ് ടു ടീച്ച് ഹിസ് ഡിസൈപ്പിൾസ്.
തന്റെ ശിഷ്യന്മാരെ കർത്താവ് പഠിപ്പിക്കാൻ ആഗ്രഹിച്ച ഏറ്റവും വിലപ്പെട്ട പാഠം ഇതായിരുന്നു.
Like we got the motto here, it is God who has to set us on fire. We cannot set us on fire ourselves.
നമ്മുടെ ചിന്താ വിഷയത്തിൽ എഴുതിയിരിക്കുന്നതുപോലെ നമുക്ക് നമ്മെ തന്നെ അഗ്നിഗോളങ്ങളാക്കുവാൻ കഴിയുകയില്ല, കർത്താവാണ് നമ്മെ കത്തിക്കേണ്ടത്.
See this verse in John's Gospel chapter 15.
യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലെ ഈ വാക്യം ശ്രദ്ധിക്കുക.
He says, I am the vine, verse 5. You are the branches.
അഞ്ചാം വാക്യത്തിൽ യേശു തന്റെ ശിഷ്യരോട് പറയുകയാണ്, ഞാൻ മുന്തിരിവള്ളിയാണ്, നിങ്ങൾ എന്റെ ശിഖരങ്ങളാണ്.
If you abide in me, you'll bear much fruit.
നിങ്ങൾ എന്നിൽ വസിച്ചാൽ നിങ്ങൾ വളരെ ഫലം കായ്ക്കും.
Think of the fruit as victory over all sin.
എല്ലാ തരത്തിലുള്ള പാപങ്ങളുടെ മേലും ഉള്ള ജയം, അത് ഈ ഫലങ്ങളാണ് എന്ന് നിങ്ങൾ വിചാരിക്കുക.
That's the fruit.
അതാണ് മുന്തിരിങ്ങ എന്ന് പറയുന്നത്.
You just can't produce it.
കർത്താവ് പറഞ്ഞതിന്റെ താല്പര്യം എന്താണ്? എന്നെ കൂടാതെ നിങ്ങൾക്ക് ആ തരത്തിലുള്ള ഒരു വിജയം, ഫലം അസാധ്യമാണ്.
That is the lesson which is so difficult for us to learn.
നമ്മെ സംബന്ധിച്ചിടത്തോളം പഠിക്കുവാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പാഠം അത് തന്നെയാണ്.
I found in my own life, even after I was born again,
ഞാൻ വീണ്ടും ജനിച്ചതിന് ശേഷവും എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടെത്തിയ ഒരു കാര്യം ഇതാണ്.
In my pursuit of a holy life,
ഒരു വിശുദ്ധ ജീവിതത്തിന്റെ അന്വേഷണത്തിൽ
I went through a long period of trying to get it on my own.
സ്വന്തം പരിശ്രമം കൊണ്ട് അവിടെ ഒരു വിശുദ്ധ ജീവിതം സാധിച്ചെടുക്കാനുള്ളതായിരിക്കുന്ന എന്റെ
many many years
പല വർഷങ്ങളും അങ്ങനെ നഷ്ടമായി.
I just finally hit rock bottom.
അനേക നാളത്തെ പരിശ്രമത്തിന് ശേഷം ഞാൻ അടിത്തട്ടിലെത്തി നെല്ലിപ്പലക
കണ്ടു.
ഞാൻ കർത്താവിനോട് ഹൃദയം തുറന്നു പറഞ്ഞു, കർത്താവി എന്നെ കൊണ്ട് കഴിയത്തില്ല.
That's when the Lord brought me the victory.
ആ സമയത്താണ്, ആ അവസ്ഥയിലാണ് കർത്താവിനെ ഒരു ജയജീവിതത്തിലേക്ക് നയിച്ചത്.
So this whole process was part of his education.
അതുകൊണ്ട് അതിന് മുൻപുണ്ടായ എന്റെ പരാജയങ്ങളൊക്കെ തന്നെയും ദൈവത്തിന് എന്നെ പഠിപ്പിക്കുവാനുള്ള ഈ പദ്ധതിയുടെ ഭാഗങ്ങളായിരുന്നു.
Teach me what?
എന്നെ എന്ത് പഠിപ്പിക്കാനാണ്?
You can't do it.
നിനക്ക് നിന്നെക്കൊണ്ട് അത് കഴിയുകയില്ല എന്നുള്ള
വിലപ്പെട്ട പാഠം.
വിജയം നേടുക എന്ന് പറഞ്ഞത് നിന്നാൽ അസാധ്യമാണ്.
How many of you are learning that lesson right now?
ഈ കാലങ്ങളിൽ, ഈ നാളുകളിൽ ഈ പാഠം നിങ്ങൾ എത്ര പേര് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്?
Are you learning that lesson in your daily life?
നിങ്ങളുടെ അനുദിന ജീവിതത്തിൽ പരാജയങ്ങളുടെ നടുവിൽ നിങ്ങൾ ആ പാഠം പഠിക്കുന്നുണ്ടോ?
Some of you who are really sincerely seeking to overcome some sin in your life.
നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പാപത്തിന്റെ മേഖലയെ അതിജീവിക്കുവാനായിട്ട് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു.
You are defeated.
വീണ്ടും നിങ്ങൾ പരാജയപ്പെട്ടു. നിങ്ങൾ വീണ്ടും ശ്രമിക്കുന്നു, വീണ്ടും പരാജയം.
Yeah, it's all part of your education.
അതെല്ലാം നിങ്ങളുടെ ശിക്ഷണത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി കരുതണം.
Every defeat is bringing you lower and lower and lower and lower and lower.
കാരണം ഓരോ പരാജയവും നിങ്ങളെ അടിക്കടി താഴേക്ക്, വിനയത്തിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ.
One of these days you will hit zero.
ഈ വരുന്ന ദിവസങ്ങളിൽ ഒന്നിൽ നിശ്ചയമായും നിങ്ങൾ എത്താവുന്ന പരമാവധി അടിത്തട്ടിൽ എത്തിയിരിക്കും.
And you will say to the Lord, Lord, it is impossible to live this Christian life.
നിങ്ങൾ കർത്താവിനോട് ഒരു പ്രേരണയും കൂടാതെ ഉള്ളിൽ നിന്ന് നിങ്ങൾ പ്രതികരിക്കും, ഈ തരത്തിലുള്ള ഒരു ജീവിതം എന്നെ കൊണ്ട് കഴിയുകയില്ല.
In the beginning you thought it was difficult.
തുടക്കത്തിൽ നിങ്ങൾ അസാധ്യമെന്നൊന്നും കരുതുമായിരുന്നില്ല. ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ജയജീവിതം എന്നേ കരുതിയുള്ളൂ.
Very difficult.
കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ അത് വളരെ ദുഷ്കരമാണ്, തികച്ചും ബുദ്ധിമുട്ടാണ് എന്ന് കണ്ടു തുടങ്ങി. അപ്പോഴും വിജയത്തിന് നിങ്ങൾ വാസ്തവത്തിൽ ഒരുങ്ങിയിട്ടില്ല.
Till you finally come to the bottom where you say it is impossible.
അത് തികച്ചും അസാധ്യമാണ് എന്ന് നിങ്ങൾ തന്നെ പറയുന്ന ഒരു നിമിഷത്തിനായി ദൈവം കാത്തിരിക്കുകയാണ്.
I know that because the Lord has taught me that for many years.
ഞാൻ ഇത് വളരെ ഉറപ്പോടെ പറയുന്നു, കാരണം പല വർഷങ്ങൾക്ക് മുൻപേ ഈ പാഠം കർത്താവ് എന്നെ പഠിപ്പിച്ചു.
It is impossible to get victory over sin.
പാപത്തിന്റെ മേൽ എനിക്കായിക്കൊണ്ട് ജയം നേടുക അസാധ്യമാണ്.
No matter how much I fast and pray.
ഞാൻ എത്രയധികം ഉപവസിച്ചാലും പ്രാർത്ഥിച്ചാലും.
No matter how faithful I am.
ഞാൻ എത്ര വിശ്വസ്തനായിരുന്നാലും.
It is impossible to serve God as I should.
ഞാൻ കർത്താവിനെ സേവിക്കേണ്ട വിധം അവനെ സേവിക്കുക എന്നുള്ളത് എന്നെ കൊണ്ട്
അസാധ്യമാണ്.
എന്നെ കർത്താവ് ആ ഒരു ഇടത്തേക്കാണ് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളെ ഓരോരുത്തരെയും ആ ഇടത്തേക്ക് നയിക്കുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. പരാജയങ്ങളുടെ ഉദ്ദേശം അതാണ് നിങ്ങളുടെ
ജീവിതത്തിൽ. Catch fire, you try and try and try and try and try and try, it's just not catching fire.
പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ തീയെ എങ്ങനെയെങ്കിലും കത്തിക്കുവാൻ നിങ്ങൾ ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പരിശ്രമിക്കുന്നു. നിങ്ങളുടെ പരിശ്രമങ്ങളെല്ലാം പാഴാകുന്നു, ഈ തീ കത്തുന്നില്ല.
Don't give up.
അത് ഈ ശ്രമം വിട്ടുകളഞ്ഞാലോ എന്ന് നിങ്ങൾ ചിന്തിക്കും.
You reach 90% of the way to the bottom. Don't give up. It's only a short while more and you'll reach your goal.
നിങ്ങൾ ആ കിണറിന്റെ ഏതാണ്ട് അടിത്തട്ടിന് അടുത്തെത്തിക്കഴിഞ്ഞു, അപ്പോഴ് ഈ ജീവിതം കൊണ്ട് മടുത്ത് നിർത്തിക്കളയാൻ നിങ്ങൾക്ക് പരീക്ഷയുണ്ടാകും. നിങ്ങൾ കൈവിട്ട് കളയരുത്, ചില നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ അടിത്തട്ടിലെത്തുവാൻ.
Christians don't understand this purpose of failure, so they say, what's the use? I'm just getting defeated all the time.
പല സമയത്തോളം തുടർമാനമായ പരാജയങ്ങളുടെ പുറകിലുള്ള ഉദ്ദേശം മനസ്സിലാക്കാത്തതുകൊണ്ട് അവർ തന്നെ ചോദിക്കുകയാണ്, ഇങ്ങനെ തോറ്റ് എന്തൊരു ജീവിതമാണ്.
And the most beautiful illustration of that is what I love to talk about from John chapter 21.
ഞാൻ ഏറ്റവും അധികം സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന വിഷയങ്ങളിൽ ഒന്നാണ് യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ കാണുന്നത്.
illustrates this truth beautifully.
ഇപ്പോൾ നാം ചിന്തിക്കുന്നതായിരിക്കുന്ന ഈ സത്യം വളരെ മനോഹരമായിട്ട് വ്യക്തമാക്കുന്ന ഒരു ചരിത്ര സംഭവമാണ് ഇവിടെ കാണുന്നത്.
The disciples went out to fish at 6 o'clock in the evening.
പത്രോസിന്റെ നേതൃത്വത്തിൽ ചില ശിഷ്യന്മാർ വൈകുന്നേരം 6 മണിക്ക് മീൻ പിടിക്കാൻ കടലിൽ പോയി.
7 o'clock no fish.
7 മണിയായ സമയത്ത് മീനൊന്നും കിട്ടിയില്ല. രാത്രിയിൽ 8 മണിയായപ്പോഴും ഒരു മീനും കിട്ടിയില്ല.
10 o'clock midnight no fish.
രാത്രിയുടെ യാമങ്ങൾ നീങ്ങിക്കൊണ്ടിരുന്നു. 10 മണിയായി, അർദ്ധരാത്രിയായി.
2 o'clock 3 o'clock in the morning no fish.
വെളുപ്പിനെ 2 മണി 4 മണി ഒരു മീനെപ്പോലും പിടിച്ചില്ല.
Finally at 5 o'clock in the morning they said useless, let's go home.
പ്രഭാതം ആകാൻ അല്പസമയം ബാക്കിയുള്ളപ്പോൾ ഏതാണ്ട് 1-5 മണി സമയത്ത് അവര് ഉറപ്പാക്കി ഇനിയും പരിഹാരത്തിന്റെ കാര്യമില്ല, വീട്ടിൽ പോയേക്കാം.
It says at that time, verse 4, Jesus stood on the beach.
21-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ നാം അത് കാണുന്നുണ്ട്. പുലർച്ചെ ആയപ്പോൾ യേശു കരയിൽ വന്ന് നിന്നു.
He said, children, have you got any fish?
യേശു അവരോട് ചോദിക്കുകയാണ്, കുഞ്ഞുങ്ങളെ മീൻ വല്ല ഉണ്ടോ പാകം ചെയ്യാൻ.
Think of Jesus standing here and asking you that question.
നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഒരു നിമിഷം ആ ചിത്രം ഒന്ന് കാണണം.
യു ഹാവ് ട്രൈഡ് സോ ഹാർഡ്.
നിങ്ങളുടെ ജീവിതമാകുന്ന സമുദ്രത്തിന്റെ കരയിൽ യേശു വന്ന് നിന്നുകൊണ്ട് വളരെ പരിശ്രമിച്ച് നിങ്ങളോട് ചോദിക്കുകയാണ്, കുഞ്ഞേ,
ഹാവ് യു ഗോട്ട് എനി വിക്ടറി?
നിനക്ക് എടുത്തു കാണിക്കാൻ എന്തെങ്കിലും ഒരു ജയമുണ്ടോ?
They said, no Lord, nothing.
അവർ പറഞ്ഞതുപോലെ നമുക്ക് പറയാൻ കഴിഞ്ഞെങ്കിൽ, ഇല്ല കർത്താവേ, എന്റേതെന്ന് പറയാവുന്ന ഒരു ജയവും എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല. ആ സമയത്താണ് കർത്താവ് അവരോട് പറഞ്ഞതുപോലെ നമ്മോട് പറയുന്നത്, അതെ, ജയം നിനക്ക് നൽകുവാൻ ലഭിക്കാനുള്ള സമയം ഇതാ വന്നിരിക്കുന്നു, ഞാനത് നൽകാം.
ജീസസ് നോസ് എവരിതിങ്.
സകലവും അറിയുന്നവനാണ് നമ്മുടെ കർത്താവ്.
വൈ ഡിഡ്ന്റ് ഹീ come the previous evening and do it for them instead of making them waste 11 hours in the
രാത്രിയിലെ ഏകദേശം 11 മണിക്കൂർ അധ്വാനം ചെയ്ത് വെറുതെ പാഴായിട്ട് സമയം കളയാൻ യേശു എന്തിനാണ് അവരെ അനുവദിച്ചത്?
He said, why does the Lord allow you to struggle for so many years before he leads you to victory?
നിങ്ങളെ ജയത്തിലേക്ക് കൈവിടിച്ച് കയറ്റുന്നതിന് മുമ്പ് വർഷങ്ങൾ പരാജയത്തിന്റെ കയ്പ് നീര് കുടിക്കാൻ ദൈവം നിങ്ങളെ അനുവദിക്കുന്നത് എന്തിനാണ്?
ഇറ്റ് ഈസ് ബിക്കോസ് ഇറ്റ്സ് ഓൺലി ദെൻ ദറ്റ് ദേ കുഡ് റിയലൈസ് വി കാനോട്ട് ഡു ഇറ്റ് ഓൺ ആർ ഓൺ.
കർത്താവിനെ രാത്രിയുടെ യാമങ്ങളിൽ ക്ഷമയോടെ കാത്തു നിൽക്കേണ്ടി വന്നു. പ്രഭാതമായപ്പോൾ മാത്രമാണ് അവർ മനസ്സിൽ നിന്ന് സമ്മതിച്ചത്, ഇനിയും പരിശ്രമിച്ചിട്ട് കാര്യമല്ല.
യു നോ, ഇൻ ദി ഓൾഡ് ടെസ്റ്റമെന്റ് ദിസ് ഈസ് ദ റീസൺ വൈ ഗോഡ് ഗേവ് ദ ലോ.
ഈ കാര്യം മനുഷ്യനെ സമ്മതിപ്പിക്കേണ്ടതിന് വേണ്ടിയാണ് ദൈവം ന്യായപ്രമാണം മനുഷ്യന് നൽകിയത്.
You read the New Testament, many times it speaks about the law and the law and the law.
പുതിയനിയമത്തിൽ അനേക തവണ പൗലോസും മറ്റ് അപ്പോസ്തലന്മാരും ഒക്കെ ന്യായപ്രമാണത്തെക്കുറിച്ച് വാദവരാതെ സംസാരിക്കുന്നുണ്ട്.
And why did God keep Israel for 1500 years under the law?
ദൈവം ദീർഘമായ 15 നൂറ്റാണ്ട് ഇസ്രായേൽ ജനത്തെ ന്യായപ്രമാണത്തിന് കീഴേ അടച്ചു കളഞ്ഞത് എന്തിനാണ്?
ടു ടീച്ച് ദം യു ക്യാൻ ട്രൈ ഫോർ 1500 ഇയേഴ്സ് യു വിൽ നോട്ട് കം അപ് ടു മൈ സ്റ്റാൻഡേർഡ്.
ഒന്നോ രണ്ടോ ദിവസമല്ല, 1500 വർഷം നിങ്ങൾ പരിശ്രമിച്ചോളൂ, നിങ്ങൾക്ക് സ്വയമേ എന്നെ അനുസരിക്കുവാൻ കൽപ്പന കാക്കുവാൻ കഴിയുകയില്ല എന്നവർ സമ്മതിക്കേണ്ടിയിരുന്നു.
I'll show you another example in John chapter 5.
യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ മറ്റൊരു ദൃഷ്ടാന്തം കൂടെ നമുക്ക് നോക്കാം.
See, you know what happened in the case of the fish when they finally came to zero, Jesus filled up their fish, their boat with fish in just one moment.
യോഹന്നാന്റെ സുവിശേഷം 21-ലെ ആ സംഭവത്തിന്റെ അവസാനം നിങ്ങൾക്കറിയാം. അവർ അവരുടെ പരാജയത്തിലേക്ക് സമ്മതിച്ചപ്പോൾ അവരുടെ വള്ളത്തിൽ കൊള്ളാത്തതിൽ പെരുത്ത മീൻകൂട്ടമാണ് അവർക്ക് ലഭിച്ചത്.
This is how the Lord sets us on fire.
ഈ വിധത്തിലാണ് കർത്താവ് നമ്മെ തീ പിടിപ്പിക്കുന്നത്.
I can't do it.
കർത്താവേ, എനിക്കത് കഴിയുകയില്ല.
I tried so many times.
അനേക തവണ ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്.
I am still defeated by the same old sin.
ആ പഴയ അതേ പാപത്തിന്റെ മുമ്പിൽ ഞാൻ വീണ്ടും വീണ്ടും പരാജയപ്പെട്ടു പോവുകയാണ്. എന്നാൽ
വൺ ഗുഡ് ക്വാളിറ്റി ഓഫ് ദോസ് ഡിസൈപ്പിൾസ്,
ആ ശിഷ്യന്മാരുടെ ഒരു നല്ല ഗുണം നാം മറന്നുപോകരുത്.
ഓൺ ട്രൈങ്,
അവർ വീണ്ടും വീണ്ടും ഓരോ യാമം കഴിയും തോറും അവർ നീതിക്കാൻ വലയിറക്കിക്കൊണ്ടിരുന്നു. യേശു വരുന്നത് വരെയും അവർ ഉപേക്ഷിച്ചില്ല. ചെറുപ്പക്കാരാണ് നിങ്ങളെല്ലാം.
Don't give up.
ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ മുന്നോട്ട് ഉള്ള ആയൽ നിങ്ങൾ നിർത്തിക്കളയരുത്.
Even if you see the other fishing boats around you giving up and going home.
നിങ്ങളുടെ ചുറ്റുമുള്ള മറ്റ് പടകുകൾ, മീൻപിടുത്ത ബോട്ടുകൾ പണിനിർത്തി വീട്ടിൽ പോകുന്നു എന്ന് നിങ്ങൾ കണ്ടാൽ,
I'm not going to give up. I know you will come for me at the right time.
നിങ്ങൾ മടുത്ത് നിർത്തിക്കളയല്ലേ, വീട്ടിൽ പോകല്ലേ, നിങ്ങൾ മനസ്സിൽ നിർണയിക്കണം. കർത്താവേ, ഞാൻ
അറിയുന്നു,
പൂർണ്ണഹൃദയത്തോടെ ജാഗ്രതയോടെ അവനെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്നവനാണ് നമ്മുടെ കർത്താവ്.
I've even heard testimonies of people who prayed to God for healing like that.
ആ നിലയിൽ ദീർഘനാളുകൾ രോഗസൗഖ്യത്തിനായി കർത്താവിനോട് പ്രാർത്ഥിച്ചവരുടെ സാക്ഷ്യം കേട്ടിട്ടുണ്ട്.
Who prayed and prayed and prayed and prayed and never gave up.
ഒരിക്കലും മടുത്തു പോകാതെ വിട്ടുകളയാതെ തുടർച്ചയായി രോഗസഹനത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവർ,
all of a sudden one day faith came into their heart and they were physically healed.
ഒരു ദിവസം അവർ പ്രതീക്ഷിക്കാതിരുന്ന സമയത്താകാം അവരുടെ ഹൃദയത്തെ വിശ്വാസം വന്ന് നിറച്ചു. വിശ്വാസം ദൈവശക്തിയായി വ്യാപരിച്ച് അവർ പൂർണ്ണമായി സൗഖ്യമായി.
I remember reading a very remarkable story of someone who was raised from the dead.
മരണത്തിന്റെ അവസ്ഥയിൽ നിന്നും ദൈവശക്തിയാൽ ഉയർത്തിക്കപ്പെട്ട ഒരാളിന്റെ സാക്ഷ്യം ഞാൻ കേട്ടു.
So many cases of people who report that, but there's only one that I heard that I really believe.
അങ്ങനെ മരിച്ചവരെ ഉയർത്തെഴുന്നേറ്റ പലരെക്കുറിച്ചും അവിടുന്ന് ഇവിടുന്നൊക്കെ കേൾക്കാറുണ്ടെങ്കിലും ശരിക്കും എനിക്ക് വിശ്വാസം ഉള്ളതായ ഒറ്റ കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ.
And that's because this book was written by a man who is not a Pentecostal. That's why I believe it.
എന്റെ പ്രധാന കാരണം ഈ പുസ്തകം എഴുതിയ ആൾ ഒരു പെന്തക്കോസ്തുകാരനായിരുന്നില്ല.
Who does not believe in baptism in the Holy Spirit.
പരിശുദ്ധാത്മാവിന്റെ സ്നാനത്തെക്കുറിച്ച് വിശ്വസിച്ചിട്ടില്ലായിരുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം.
And he tells about one man who died.
ആ വ്യക്തി തന്റെ പുസ്തകത്തിൽ രോഗം വന്ന് മരിച്ച ഒരാളിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്.
And his wife was a believer.
ആ വ്യക്തിയുടെ ഭാര്യ ഒരു വിശ്വാസിയായിരുന്നു.
And she had been praying for so many years for her husband's salvation.
അവളുടെ ഭർത്താവിന്റെ രക്ഷയ്ക്കായിട്ട് ദീർഘനാളുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു സഹോദരിയായിരുന്നു.
And her husband was not saved.
അവളുടെ ഭർത്താവ് മരിക്കുന്നത് വരെ രക്ഷിക്കപ്പെട്ടിരുന്നില്ല.
One day when she was away somewhere and her husband died.
അവൾ വീട്ടിലില്ലാതിരുന്ന ഒരു സമയത്ത്, അപ്രതീക്ഷിതമായ സമയത്ത് ഭർത്താവ് മരിച്ചുപോയി.
She came back and the people were there and said your husband is dead.
അവൾ മടങ്ങി വന്നപ്പോൾ ആളുകൾ വീട്ടിൽ കൂടിയിട്ടുണ്ട്. അവർ പറഞ്ഞു ഭർത്താവ് മരിച്ചുപോയി.
She said she put all the people outside the room and closed the door and knelt down by her husband's dead body.
ഭർത്താവിന്റെ മൃതശരീരം കിടന്ന മുറിയിൽ നിന്നും അതിനകത്തുള്ള ആളുകളെയൊക്കെ ശാന്തമായി വെളിയിൽ പറഞ്ഞയച്ചതിനു ശേഷം ആ മുറിയിൽ അവൾ മുട്ടുകുത്തി.
She said, Lord, you can't take him away. I prayed for so many years. He's got to be saved.
കർത്താവേ, എന്റെ ഭർത്താവിനെ ഈ നിലയിൽ നിനക്ക് ഈ സമയത്ത് ഭൂമിയിൽ നിന്നും മാറ്റുവാൻ കഴിയുകയില്ല. കാരണം അവന്റെ രക്ഷയ്ക്കായി ഞാൻ എത്ര വർഷമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്.
I don't know. I think she prayed there for about 24 hours or long, long time.
അവൾ പ്രാർത്ഥന മിനിച്ചൊന്നും നിർത്തിയില്ല. ഒരു ദിവസം മുഴുവനും എനിക്ക് തോന്നുന്നു അവൾ പ്രാർത്ഥന പല മണിക്കൂറുകൾ അവൾ മടുത്തുപോകാതെ കർത്താവിനോട്
കരഞ്ഞുകൊണ്ടിരുന്നു.
മരണത്തിന്റെ അവസ്ഥയിൽ നിന്ന് എന്റെ ഭർത്താവിനെ നീ മടക്കി തന്നേ മതിയാകുള്ളൂ എന്നവൾ നിർബന്ധം പിടിച്ചു.
And at the end of that time,
avanda prarthanayude oduvilayappol
he got up.
Maricha manikkurugal marana avasthayilirunna bhartavu ezhunnettu vannu.
This is in a book called Prayer Asking and Receiving by John Rice.
John Rice ennu paranja vyakti ഇവിടെ അനുഭവമാണ് പ്രാർത്ഥന. ഈ ദൈവത്തോട് ചോദിക്കുന്നതും ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നതും ഏവിധം എന്ന്.
ഹി വാസ് എ വെരി ഗോഡ്ലി ബാപ്റ്റിസ്റ്റ് പാസ്റ്റർ.
വളരെ ദൈവഭക്തനായിരുന്ന ബാപ്റ്റിസ്റ്റ് സമൂഹത്തിലുള്ള ഒരു കർത്താവിന്റെ സ്നേഹക്കാരനായിരുന്നു ജോൺ റൈസ്.
ഹി വാസ് എ ഗോഡ്ലി മാൻ. ഐ ഹാവ് മെറ്റ് ഹിം.
ദൈവഭക്തനായിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഈ തലമുറയിൽ ജീവിച്ചിരുന്ന കടന്നുപോയ ഒരു വ്യക്തി. ആ വ്യക്തിയെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്.
And he says at the end of this,
ഈ പുസ്തകത്തിന്റെ ഒടുവിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്,
you say, well, such examples are very rare.
നിങ്ങൾ പലരും ഇത് വായിക്കുന്നവരും പറഞ്ഞേക്കാം അങ്ങനെയുള്ള അനുഭവങ്ങൾ സംഭവങ്ങൾ എത്ര വിരളമാണ്.
But he says such faith is also rare.
എന്നാൽ അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. അദ്ദേഹം പറയുന്നു ഈ തരത്തിൽ ഈ സഹോദരിയുടേത് പോലെയുള്ള വിശ്വാസവും എത്ര വിരളമാണ്.
യുനോ യു വിൽ ഡിസ്കവർ വൺ തിങ് വെൻ ജീസസ് കംസ് ബാക്ക്.
കർത്താവ് മടങ്ങി വരുമ്പോൾ ഈ ഒരു കാര്യം നിശ്ചയമായും നിങ്ങൾ കണ്ടെത്തും.
ദാറ്റ് ദോസ് ഹു ലേഡ് ഹോൾഡ് ഓഫ് ഗോഡ് ഫോർ സംതിങ് ആൻഡ് നെവർ ഗേവ് അപ്പ് ഗോട്ട് വാട്ട് ദേ ആസ്ക്ഡ് ഫോർ.
ദൈവത്തെ ഏതെങ്കിലും വിഷയത്തിന് വേണ്ടി മുറുകെ പിടിക്കുകയും എത്ര വൈകിയാലും പിടിവിടാതെ അവനെ മുഴുവൻ പിടിക്കുന്നവരെ ദൈവം ഒരിക്കലും നിരാശപ്പെടുത്തുകയില്ല. ദൈവം അവരെ സന്ദർശിച്ചിരിക്കും.
There were only two parables that Jesus ever spoke on prayer.
പ്രാർത്ഥനയെക്കുറിച്ച് നമ്മുടെ കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ രണ്ട് സന്ദർഭങ്ങളിലെ ഉപമകളിലൂടെ സംസാരിച്ചിട്ടുള്ളൂ.
One is in Luke 18.
ഒന്ന് ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിലാണ്.
About a widow who went to the judge again and again.
ഒരു ന്യായാധിപന്റെ അടുക്കൽ ചെന്ന് മടുത്തുപോകാതെ എല്ലാ ദിവസവും മുട്ടിക്കൊണ്ടിരുന്ന ഒരു വിധവ.
വാട്ട് ഇസ് ദ പോയിന്റ് ഓഫ് ദിസ് പാരബൽ?
ആ ഉപമയുടെ അർത്ഥം എന്താണ്?
വേഴ്സ് 1,
18-ാം അധ്യായം, ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം.
ഹി ടോൾഡ് ദിസ് പാരബൽ ടു ടീച്ച് പീപ്പിൾ ദാറ്റ് ദേ മസ്റ്റ് ഓൾവേസ് പ്രേ ആൻഡ് നെവർ ഗിവ് അപ്പ്.
മടുത്തുപോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് തന്റെ ശിഷ്യന്മാരെ മനസ്സിലാക്കുവാനാണ് യേശു ഈ ഉപമ പറഞ്ഞത്.
When you're praying for something,
അതുകൊണ്ട് ഏതെങ്കിലും ഒരു വിഷയത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ,
your case victory over sin perhaps,
നിങ്ങളുടെ കാര്യത്തിൽ ഒരുപക്ഷെ പാപത്തിന്റെ മേലുള്ള ജയമായിരിക്കാം നിങ്ങളുടെ ആവശ്യം.
Here is how you must pray.
നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെയാണ്,
never to give up,
ഒരിക്കലും മടുത്തുപോകരുത്.
This widow went to the judge.
ഈ സ്ത്രീ വിധവ ന്യായാധിപന്റെ അടുക്കൽ ചെന്നു എന്നിട്ട് പറഞ്ഞു,
പ്ലീസ് പ്രൊട്ടക്ട് മീ ഫ്രം മൈ എനിമി.
3-ാം വാക്യത്തിൽ അവളുടെ അപേക്ഷ നാം കാണുന്നു, എന്റെ പ്രതിയോഗിയുടെ അടുക്കൽ നിന്ന് അവന്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണം.
ലോർഡ് ദി ഡെവിൾ ഈസ് ഓൾവേസ് ഡ്രാഗിംഗ് മീ ഡൌൺ ടു സിൻ, പ്ലീസ് പ്രൊട്ടക്ട് മീ.
കർത്താവേ, എന്റെ പ്രതിയോഗി ശത്രുവായ പിശാച് എന്നെ എല്ലാ സമയത്തും പാപത്തിലേക്ക് വലിച്ചുകൊണ്ടുപോകുകയാണ്. അവനെതിരെ എന്നെ സംരക്ഷിച്ച മതിയാകുള്ളൂ. ഈ പാപം അല്ലെങ്കിൽ മറ്റൊരു പാപം, എപ്പോഴും അവൻ എനിക്കെതിരെയാണ്.
നോ ആൻസർ.
ഒരു മറുപടിയും ദൈവത്തിൽ നിന്ന്
കിട്ടുന്നില്ല.
ഈ വിധവ എന്താണ് ചെയ്തത്? ന്യായാധിപൻ ഒന്നും മറുപടി പറഞ്ഞില്ല, പക്ഷേ അവൾ പൊയ്ക്കൊണ്ടേയിരുന്നു.
മോർണിംഗ് ഏർലി മോർണിംഗ് ഇൻ ദ ജഡ്ജസ് ഹൌസ്.
അതിരാവിലെ തന്നെ ജഡ്ജിയുടെ ന്യായാധിപന്റെ
ജഡ്ജസ് ഓഫീസ്.
10 മണിയാകുമ്പോൾ അവൻ ഓഫീസിലേക്ക്,
കോടതിയിലേക്ക്,
അവിടെയും അവൾ അവന്റെ പുറകെ ആയിരുന്നു. അവൻ എത്ര പ്രാവശ്യം അവരോട് പുറത്തു പോകാൻ പറഞ്ഞാലും അവൻ അടുത്തു പോകുന്നില്ല.
2 o'clock in the afternoon in the office.
ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് ഭക്ഷണം കഴിഞ്ഞ് അവൻ ഓഫീസിലെത്തുമ്പോൾ വീണ്ടും അവൾ അവിടെ ഉണ്ട്.
10 o'clock at night in his house.
രാത്രി 10 മണിക്ക് അവൻ വീട്ടിൽ മടങ്ങി എത്തി ഉറങ്ങാൻ തുടങ്ങുന്നതിന് മുൻപും വാതിക്കൽ
മുട്ടിക്കൊണ്ടിരിക്കുകയാണ്.
എത്ര പ്രാവശ്യം അവൻ പറഞ്ഞു കാണും, സ്ത്രീയെ നിന്റെ മുഖം ഇനി കണ്ടുപോയേക്കല്ല, ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞാണ് എന്നെ ശല്യപ്പെടുത്തരുത്.
6 o'clock next morning.
അതുകൊണ്ട് തീരുമെന്ന് വിചാരിച്ചു, പക്ഷേ പിറ്റേന്ന് അതിരാവിലെ 6 മണിക്ക് വാതിക്കൽ മുട്ടു കേൾക്കാം.
ഡേ ആഫ്റ്റർ ഡേ ആഫ്റ്റർ ഡേ.
ഒരു ദിവസമല്ല, 2 ദിവസമല്ല, അനേക ദിവസം മടുത്തുപോകാതെ മുട്ടിക്കൊണ്ടിരുന്ന വിധവ. ന്യായാധിപൻ മനസ്സിൽ പറഞ്ഞു, ഈ സ്ത്രീ ഒരു മഹാശല്യമാണ്, ഒരു സ്വസ്ഥതയോടെ ഉറങ്ങാൻ പോലും
സമ്മതിക്കും.
എനിക്ക് ഒരു സ്വസ്ഥതയെങ്കിലും ഉണ്ടാകട്ടെ, അവൾ ആവശ്യപ്പെട്ട കാര്യം ഞാൻ അവൾക്ക് ചെയ്തു കൊടുക്കാൻ പോവുകയാണ്, അവളെ സംരക്ഷിക്കാൻ പോവുകയാണ്. കർത്താവ് ഈ ഉപമ പറഞ്ഞിട്ട് എന്താ പറഞ്ഞത്?
യു തിങ്ക് ഹവർ ഹെവൻലി ഫാദർ ഈസ് ലൈക്ക് എ അൺറൈച്ചസ് ജഡ്ജ്?
ഈ ന്യായാധിപൻ അനീതിയുള്ളവനായിരുന്നു. നിങ്ങൾ എന്ത് വിചാരിക്കുന്നു? നിങ്ങളുടെ സ്വർഗത്തിലെ പിതാവ് ഈ അനീതിയുള്ള ജഡ്ജിനെക്കാളും മോശമാണെന്നാണോ?
ജീസസ് വാസ് കോൺട്രാസ്റ്റിംഗ് ആൻ അൺറൈച്ചസ് ജഡ്ജ് വിത്ത് എ ലവിംഗ് ഫാദർ.
ഈ ഉപമയിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, അനീതിയുള്ള തിന്മ നിറഞ്ഞ ഒരു ന്യായാധിപനെ നന്മയുടമായ കരുണയുള്ളവനായ ഒരു സ്വർഗീയ പിതാവുമായി അവിടുന്ന് തട്ടിച്ചു നോക്കിയാൽ.
അൺറൈച്ചസ് ജഡ്ജ് വാസ് വില്ലിംഗ് ടു ഡു ദിസ്.
അനീതിയുള്ള ഒരു ന്യായാധിപൻ പോലും മടുത്തുപോകാതെ മുട്ടിക്കൊണ്ടിരുന്ന സ്ത്രീയുടെ യാതനയ്ക്ക് മറുപടി നൽകി.
ഹൗ മച്ച് മോർ ഗാഡ് വിൽ പ്രൊട്ടക്ട് യു ഫ്രം യുവർ എനിമി.
ദൈവം നമ്മോട് ചോദിക്കുന്നത് നമ്മുടെ ശത്രുവിന്റെ കയ്യിൽ നാം അകപ്പെടാതെ നമ്മെ സംരക്ഷിക്കുവാൻ സ്വർഗത്തിലെ പിതാവ് എത്രയധികം ആഗ്രഹമുണ്ട്.
ഓക്കെ, ഹൗ മെനി ഓഫ് യു ഡു തിങ്ക് യുവർ പ്രയേഴ്സ് ഗോഡ് ഈസ് ഗോയിങ് ടു ആൻസർ?
ഇവിടെ ഇരിക്കുന്നതല്ലേ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രാർത്ഥന ദൈവം മറുപടി തരാൻ പോവുകയാണ്? ആരുടെ, ഞാൻ ചോദിക്കട്ടെ, ആരുടെ പ്രാർത്ഥനയാണ് ദൈവം കേട്ട് മറുപടി നൽകുന്നത്? അത് ഇവിടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്.
വേഴ്സ് 7, ആർ യു ഇൻ ദിസ് കാറ്റഗറി?
ഏഴാം വാക്യത്തിലാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഈ കൂട്ടത്തിലുള്ളവരാണോ?
ദോസ് ഹു ക്രൈ ടു ഹിം ഡേ ആൻഡ് നൈറ്റ്,
രാവും പകലും തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃതന്മാരുടെ കാര്യത്തിൽ.
ഐ കൻ റിമെമ്പർ ന്യൂമറസ് നൈറ്റ്സ് ഇൻ മൈ ലൈഫ് വേർ ഐ ക്രൈഡ് ഔട്ട് ടു ഗോഡ് ആൻഡ് സേ, ലോർഡ് പ്ലീസ് ഗിവ് മീ വിക്ടറി ഓവർ സിൻ ഇൻ മൈ ലൈഫ്.
എനിക്ക് കഴിഞ്ഞ കാലത്ത് ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി പറയാൻ കഴിയും, അനേക രാത്രികളില് മടുത്തുപോകാതെ എന്റെ ജീവിതത്തിലുള്ള ഏതെങ്കിലും പാപങ്ങളിലും മേലെ എനിക്ക് ജയം നൽകണമെന്നായി ദൈവത്തോട് കരഞ്ഞ ദിവസങ്ങൾ.
Have you ever done it even one night?
നിങ്ങൾ ഒരു രാത്രിയിലെങ്കിലും ദൈവത്തോട് നിങ്ങൾ വേട്ടയാടുന്ന പാപത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് ദൈവത്തിന്റെ സഹായം ചോദിച്ച് കരഞ്ഞിട്ടുണ്ടോ?
You lust with your eyes.
നിങ്ങളുടെ കണ്ണുകൊണ്ട് തന്നെ നിങ്ങൾ മോഹിക്കുന്ന വിഷയത്തിൽ.
Sleep peacefully at night.
അത് പകൽക്കാലം അതൊക്കെ ചെയ്തതിന് ശേഷം രാത്രിയിൽ സ്വസ്ഥമായി നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയുമോ?
You lose your temper.
നിങ്ങളുടെ ക്ഷമ നഷ്ടപ്പെട്ട് നിങ്ങൾ കോപിക്കുന്നു.
സ്ലീപ് പീസ്ഫുള്ളി അറ്റ് നൈറ്റ്.
അങ്ങനെ കോപിച്ചതിന് ശേഷം രാത്രിയിൽ നിങ്ങൾക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയുമോ?
How can you get victory? You'll never get victory.
അങ്ങനെ ഉറങ്ങാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് വിജയം ലഭിക്കുന്നത്?
But there are some others.
എന്നാൽ മറ്റു ചിലരുണ്ട്.
Who can't sleep peacefully at night.
രാത്രിയിൽ അവർക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയുകയില്ല.
I failed you again.
കർത്താവേ, വീണ്ടും ഞാൻ അങ്ങനെ നിരാശപ്പെടുത്തി, ഞാൻ പരാജയപ്പെട്ടിരിക്കുകയാണ്.
10,000 times I have failed you again.
10,000 തവണയായി കർത്താവേ ഞാൻ വീണ്ടും വീണ്ടും പരാജയപ്പെടുകയാണ്.
Again I fell into gossiping, backbiting.
ഞാൻ വീണ്ടും പരദൂഷണം പറയുന്നതിലേക്ക്, ഞാൻ യേശു പാപത്തിൽ ഞാൻ വീണുപോയി.
So many sins.
അതുപോലെയുള്ള നിരവധി പാപങ്ങൾ.
Lord deliver me.
കർത്താവേ എന്നെ വിടുവിക്കണമേ.
Protect me from my enemy.
എന്റെ ശത്രുവിൽ നിന്നും എനിക്ക് സംരക്ഷണം നൽകണമേ. ഇവിടെ വിധവ ചെയ്തത് രാവും പകലും മുട്ടിച്ചുകൊണ്ടിരുന്നു, അതുപോലെ നാം ചെയ്യണം.
One day she got it.
ഒടുവിൽ ഒരു ദിവസം അവൾക്ക് അവളുടെ ആവശ്യം ലഭ്യമായി.
And Jesus says,
യേശു പറയുന്നത്,
Do you think God, verse 7, will delay long to help those who are crying to him day and night?
രാപകൽ തന്നോട് നിലവിളിക്കുന്നവരുടെ കാര്യത്തിൽ ദൈവം അവരെ
രക്ഷിക്കുകയില്ലേ?
8 വാക്യത്തിൽ യേശു തന്നെയാണ് അവരോട് പറയുകയാണ്, വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ അതേ വാക്യത്തിൽ യേശു പറയുകയാണ്, അവസാന നാളുകളിൽ മനുഷ്യപുത്രൻ ഭൂമിയിലേക്ക് വീണ്ടും മടങ്ങി വരുന്നതിന് മുൻപുള്ള സമയം. അത് നാം ജീവിക്കുന്ന ഈ കാലഘട്ടമാണ്.
Where will he find people who have this type of faith?
Cry
unto God day and night.
രാ പകൽ ദൈവത്തോട് നിലവിളിച്ചുകൊണ്ട് തന്നെ ഇരിക്കുവാൻ അവരെ സഹായിക്കുന്ന വിശ്വാസമുള്ള എത്ര പേര് ഈ ഭൂമിയിൽ ആ സമയത്തുണ്ടായിരിക്കും?
The other parable is Luke 11.
മറ്റേ പ്രാർത്ഥനയെക്കുറിച്ച് കർത്താവ് പറഞ്ഞ ഉപമ ലൂക്കോസിന് ശേഷം 11-ാം അധ്യായത്തിൽ അതിന്റെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നു. അതും ഇതേ
കാര്യമാണ്.
ഈ സമയത്ത് ശത്രുവിന്റെ മേല് പാപത്തിന് മേലുള്ള ജയം അല്ല ആവശ്യം.
ദിസ് ഈസ് ഫോർ പവർഫുൾ ടു സെർവ് അതേഴ്സ്.
മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനുള്ളതായിരിക്കുന്ന ദിവ്യ ശക്തിക്ക് വേണ്ടിയുള്ള കരച്ചിലാണ്.
ലോർഡ് ഗിവ് മീ പവർ.
കർത്താവേ എനിക്ക് ശക്തി നൽകിയ
മതിയുള്ള
ശുശ്രൂഷിപ്പാൻ ആവശ്യമായിരിക്കുന്ന ബലം. താവേ ഞങ്ങൾ ആവശ്യക്കാരാണ്.
Man's knocking, knocking, knocking for bread.
ഒരു മനുഷ്യൻ സ്നേഹിതന്റെ വീട്ടിൽ വാടക ചെന്നിട്ട് രാത്രിയിൽ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്.
No reply.
ഒരു മറുപടിയുമില്ല.
He keeps on knocking till he gets it.
മടുത്തുപോകാതെ അവന്റെ ആവശ്യം ലഭിക്കുന്നതുവരെ മുട്ടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ.
When you seek for the anointing of the Holy Spirit and the gifts of the Holy Spirit to serve God like that, this is how we have to pray.
പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനായിട്ടും ആത്മവരങ്ങൾക്കായും ദൈവത്തെ അന്വേഷിക്കുമ്പോൾ ഈ മനോഭാവത്തോടെ വേണം നിങ്ങൾ മുട്ടിക്കൊണ്ടിരിക്കുവാൻ.
വിക്ടറി ആൻഡ് ഫോർ മിനിസ്ട്രി,
പാപത്തിനുമുള്ള ജയത്തിനും ദൈവിക ശുശ്രൂഷയ്ക്കും ഒരേ വഴിയുള്ളൂ, മടുത്തുപോകാതെ ചോദിച്ചുകൊണ്ടിരിക്കുക.
Don't give up. God will answer
your prayer. ഒരിക്കലും ഒരിക്കലും മടുത്ത് നിങ്ങളുടെ ചോദ്യം നിർത്തിക്കളയല്ല, മുട്ടുന്നത് നിർത്തിക്കളയല്ല. ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവമാണ്. നമുക്ക് തരണ വണക്കാം. നാം ദൈവത്തിന്റെ സന്നിധിയിൽ തരണ വണക്കിയിരിക്കുന്ന ഈ സമയത്ത് ഈ രാത്രിയുടെ ഈ സമയത്ത് നിങ്ങൾ ഈ വണ്ണം ഒരു തീരുമാനമെടുക്കുമോ?
ഫസ്റ്റ് ഓഫ് ഓൾ ഫോർ വിക്ടറി ഇൻ മൈ ലൈഫ്,
ഒന്നാമതായി എന്റെ ജീവിതത്തിൽ പാപത്തിന് മേലുള്ള ജയത്തിനായിട്ട്,
ഫോർ പവർ ടു സെർവ് ഹിം,
കർത്താവിനെ ശുശ്രൂഷിക്കുവാനുള്ള ശക്തി എനിക്ക് ലഭിക്കേണ്ടതിന്.
ഐ ആം ഗോയിങ് ടു സീക്ക് ഗോഡ് അൻടിൽ ഗോഡ് സെറ്റ്സ് മീ ഓൺ ഫയർ.
എന്നെ കർത്താവ് എന്റെ തീ കൊണ്ട് അഭിഷേകം ചെയ്യുന്നതുവരെയും ഞാൻ കർത്താവിനെ അന്വേഷിച്ചുകൊണ്ട് തന്നെ തീരുമാനിക്കുന്നു. ഞാൻ ഒരിക്കലും ഒരിക്കലും മടുത്ത് ഞാൻ വിട്ടുകളയില്ല.
ഐ നോ ഹി വിൽ ആൻസർ മീ സ്പീഡിലി.
അവൻ വേഗത്തിൽ എനിക്ക് ഉത്തരം അറിയും. അതെന്റെ വിശ്വാസമാണ്, എന്റെ പ്രത്യാശയാണ്.
He will. Don't doubt it.
നിങ്ങൾ സംശയിക്കേണ്ട, നിങ്ങൾ സംശയിക്കേണ്ട. നിങ്ങൾ സ്വർഗീയ പിതാവ് നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്തു തരും. അവൻ അവന് മനസ്സുള്ളവനാണ്.
He will not quench that smoldering wick.
പുകയുന്ന ആ ചെറിയ തിരിയെ അവിടുന്ന് കെടുത്തി കളയുന്ന കർത്താവല്ല.
Even your failure has got a purpose.
നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടാകുന്ന പരാജയങ്ങളുടെ പിറകിലും ദൈവത്തിനൊരു ദിവ്യ ഉദ്ദേശമുണ്ട്.
Say, Lord, quickly bring me down to zero.
കർത്താവിനോട് നിങ്ങൾ അപേക്ഷിക്കുക, കർത്താവേ എന്റെ ശക്തിയുടെയും പ്രാപ്തിയുടെയും പൂജ്യത്തിന്റെ ലെവലിലേക്ക് എന്നെ കൊണ്ടുവരണമേ കർത്താവേ.
ലോർഡ് ഹെൽപ്പ് അസ് ഓൾ.
കർത്താവേ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ.
ബ്രിംഗ് അസ് ടു വിക്ടറി.
ഞങ്ങളെ ഒരു ജയജീവിതത്തിലേക്ക് കൊണ്ടുവരണമേ.
അനോയിന്റ് ദീസ് യങ് പീപ്പിൾ വിത്ത് എ മൈറ്റി പവർ ഓഫ് ദി ഹോളി സ്പിരിറ്റ്.
അങ്ങയുടെ മുമ്പാകെ തലവിളക്കി ഹൃദയം ചായച്ചിരിക്കുന്ന ചെറുപ്പക്കാരായ ഈ കുഞ്ഞുങ്ങളെ അവിടുത്തെ ശക്തി കൊണ്ട് അഭിഷേകം ചെയ്യണമേ.
Help them to see that as the most valuable thing on earth.
ഇതിൽ ഏറ്റവും വിലമതിക്കത്തക്ക കാര്യം അവിടുത്തെ അഗ്നിയുള്ള അഭിഷേകമാണ് എന്നവരെ മനസ്സിലാക്കണമേ.
പ്രേം ജീസസ് നെ
ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ.